want to read from Matthew's Gospel, chapter 3.
മത്തായിയുടെ സുവിശേഷം മൂന്നാം അധ്യായത്തിൽ നിന്ന് ഞാൻ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു.
Here we read of John the Baptist preaching, preparing the way for the coming of Jesus Christ.
ഇവിടെ നാം കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിന് വേണ്ടി സ്നാപയോഹന്നാൻ പഠിപ്പിക്കുകയും വഴിയൊരുക്കുകയും ചെയ്യുന്നത് നാം കാണുന്നു.
There's a lot of similarity between the ministry of the preaching of John the Baptist and the preaching of Jesus Christ.
കർത്താവായ യേശുക്രിസ്തുവിന്റെ പഠിപ്പീരും സ്നാപയോഹന്നാന്റെ പഠിപ്പീരും തമ്മിൽ വളരെ ബന്ധമുള്ളത് സാദൃശ്യമുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും.
That's only natural because John the Baptist was preparing the way for the coming of Christ.
അത് വളരെ സ്വാഭാവികം മാത്രമാണ്. കാരണം സ്നാപകൻ യോഹന്നാൻ കർത്താവായ യേശുവിന്റെ വരവിന് വേണ്ടി പാതയൊരുക്കുന്നവനായിരുന്നു.
He preaches here saying, repent, verse 2, chapter 3, verse 2, for the kingdom of heaven is at hand.
മത്തായിയുടെ സുവിശേഷം മൂന്നാം അധ്യായത്തിന്റെ രണ്ടാമത്തെ വാക്യത്തിൽ അദ്ദേഹം ഇങ്ങനെ പഠിപ്പിക്കുന്നു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിനെന്ന്.
In the entire Old Testament, right from the time of Moses to John the Baptist, nobody had offered the people the kingdom of heaven.
പഴയ നിയമം മുഴുവനും പ്രത്യേകമായിട്ട് മോശയുടെ കാലം മുതൽ സ്നാപയോഹന്നാന്റെ കാലം വരെയും ഉള്ളതായ കാലത്തിൽ ആരും തന്നെ മനുഷ്യർക്ക് സ്വർഗരാജ്യം വാഗ്ദത്തം ചെയ്തിരുന്നില്ല.
What did Moses promise in Israelite?
മോശ എന്താണ് ഇസ്രായേൽ മക്കളോട് വാഗ്ദത്തം ചെയ്തത്?
When they were in Egypt, he said, if you do what I tell you, God will take you out of this land and where you are slaves, and he'll give you another land which will be your own land.
അവരെ ഈജിപ്തിലായിരുന്നപ്പോൾ മോശ അവരോട് പഠിപ്പിച്ചു, നിങ്ങളെ ഞാൻ പറയുന്നത് അനുസരിച്ചാൽ ദൈവം നിങ്ങളെ ഈ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുപോകുമെന്ന്.
അത്
വളരെ ഫലഭൂയിഷ്ഠമായതായ ഒരു ഭൂമിയായിരുന്നു.
That is something like going to some people who are living in a slum and saying, listen, the government has decided to give you a nice bit of property of your own.
അത് ഈ ചേരി പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളോട് ഗവൺമെന്റ് നിങ്ങൾക്ക് വേണ്ടി നല്ല ഭംഗിയുള്ളതായ നല്ല ഉറപ്പുള്ള ഭവനങ്ങൾ ഒരുക്കി അതിലേക്ക് കൊണ്ടുപോകാമെന്ന് വാഗ്ദത്തം ചെയ്യുന്നത് പോലെയാണ്.
That's very good news.
അത് വളരെ നല്ലൊരു വാർത്തയാണ്.
Anybody in a slum will be very happy to hear it.
ഒരു ചേരി പ്രദേശത്ത് താമസിക്കുന്ന ഏവനും അങ്ങനെയുള്ളതായ ഒരു വാർത്ത കേൾക്കുന്നതിൽ വളരെ സന്തോഷമുള്ളവനാണ്.
And the people of Israel who were slaves in Egypt, who were living in slums there, were very happy to hear that, oh, we're going to get our own land.
ഈജിപ്തിലെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന എല്ലാ ഇസ്രായേൽ മക്കൾക്കും തങ്ങൾക്ക് സ്വന്തമായ ഒരു സ്ഥലം കിട്ടുവാൻ പോകുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു വാർത്തയായിരുന്നു.
And then, later on, just before they entered Canaan's land, Moses gave them some more promises.
അവരെ വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായിട്ട് മോശ കുറെ കൂടെ വാഗ്ദത്തങ്ങൾ അവർക്ക് കൊടുത്തു.
That you read in Deuteronomy 28.
ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നു.
Those are the promises. If you keep God's word, what all blessings will come to you.
ദൈവത്തിന്റെ വചനം നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് അവിടെ പറയുന്നു.
Basically, in the first 14 verses of that chapter,
ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 14 വാക്യങ്ങളും അടിസ്ഥാനപരമായി ഈ അനുഗ്രഹങ്ങളുടെ ഒരു ലിസ്റ്റാണ്.
So many blessings.
വളരെയധികം അനുഗ്രഹങ്ങൾ.
Verse 3, you'll be blessed in the city, blessed in the country.
മൂന്നാമത്തെ വാക്യത്തിൽ നമ്മുടെ പട്ടണത്തെയും ഗ്രാമത്തെയും എല്ലാം അനുഗ്രഹിക്കുമെന്ന് പറയുന്നു. നാലാമത്തെ വാക്യത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ മൃഗങ്ങൾ ഒക്കെയും അനുഗ്രഹിക്കപ്പെടുമെന്ന് പറയുന്നു. നിങ്ങളുടെ കൊട്ട മുഴുവനും മാവ് കൊണ്ട് നിറയപ്പെടുമെന്ന് അഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നു. നിങ്ങളുടെ ഭവനത്തിൽ ധാരാളം ആഹാരം ഉണ്ടാകുമെന്ന്.
And your business, verse 8, will be blessed.
എട്ടാമത്തെ വാക്യത്തിൽ പറയുന്നു, നിന്റെ കളപ്പുരകളിലും ഒക്കെയും നിന്റെ ബിസിനസ് ഒക്കെയും നന്നാകുമെന്ന്.
Your enemies will be defeated, verse 7.
ഏഴാമത്തെ വാക്യത്തിൽ പറയുന്നു, നിന്റെ ശത്രുക്കളെ യഹോവ നിന്റെ മുന്നിൽ തോൽക്കുമാറാക്കുമെന്ന്.
All the people of the earth, verse 10, will know that you are called by the name of the Lord and will be afraid of you.
പത്താമത്തെ വാക്യത്തിൽ പറയുന്നു, യഹോവയുടെ നാമം നിന്റെ മേൽ വിളിച്ചിരിക്കുന്നുവെന്ന് ഈ ഭൂമിയിലുള്ള സകല ജാതികളും കണ്ട് നിന്നെ ഭയപ്പെടുമെന്ന്.
And verse 11, you will have plenty of prosperity.
പതിനൊന്നാമത്തെ വാക്യത്തിൽ പറയുന്നു, നിനക്ക് ധാരാളമായ അഭിവൃദ്ധി ഉണ്ടാകുമെന്ന്.
So there was some tremendous blessings there.
ഇവിടെ വളരെ അത്ഭുതകരമായ വളരെ അനുഗ്രഹങ്ങൾ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും.
But they were all, every one of them, were earthly blessings.
ഈ അനുഗ്രഹങ്ങളെല്ലാം ഭൂമിയെ സംബന്ധിച്ചുള്ള ഭൗതികമായ അനുഗ്രഹങ്ങളായിരുന്നു.
And then following that, the rest of the chapter is all curses.
ബാക്കിയുള്ളതായ ആ അധ്യായത്തിന്റെ ബാക്കി ഭാഗങ്ങളെല്ലാം ശാപങ്ങളെ കുറിച്ചാണ് പറയുന്നത്.
Sickness, financial difficulties, so many things.
രോഗവും സാമ്പത്തികമായ തകർച്ചകളും അങ്ങനെ അനേക ശാപങ്ങളെ പറ്റി അവിടെ പറയുന്നു. ദൈവത്തെ അനുസരിക്കുന്നില്ല എങ്കിൽ.
സോ എവ്രിതിങ് വാസ് എർത്ലി.
അവിടെ പറയുന്നതായ എല്ലാ കാര്യങ്ങളും ഈ ഭൂമിയോട് ബന്ധപ്പെട്ടുള്ളതായ ഭൗതികമായ കാര്യങ്ങളാണ്.
They were promised an earthly kingdom and earthly blessings.
ഈ ഭൂമിയിലുള്ളതായ ഒരു രാജ്യവും ഭൂമിയിലുള്ളതായ അനുഗ്രഹങ്ങളുമാണ് അതിൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്നതെല്ലാം.
That is the distinctive feature of the Old Testament.
പഴയ നിയമത്തിന്റെ പ്രത്യേകമായ ഒരു കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത് ഇതാണ്. എന്നാൽ സ്നാപയോഹന്നാൻ കടന്നു വന്നപ്പോൾ
something else is coming near.
അവൻ പറയുന്നു, ഇപ്പോൾ മറ്റ് എന്തോ സമീപമായിരിക്കുന്നു എന്ന്.
kingdom of heaven.
സ്വർഗരാജ്യം സമീപമായിരിക്കുന്നു.
If you want to get into that kingdom, you have to repent.
ആ സ്വർഗരാജ്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കണമെങ്കിൽ നിങ്ങൾ മാനസാന്തരപ്പെടണം.
You have to turn from your sins and open your heart to a heavenly kingdom.
നിങ്ങളുടെ പാപങ്ങളോട് നിങ്ങൾ വേർതിരിയുകയും സ്വർഗരാജ്യത്തോട് നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുകയും ചെയ്യണം.
Now no prophet in the Old Testament had ever offered this before.
പഴയ നിയമത്തിലുള്ള ഒരു പ്രവാചകന്മാരും ഈ വാഗ്ദത്തം ഇതിനു മുമ്പ് നൽകിയിട്ടില്ല.
This is completely new.
ഇത് ഏറ്റവും പുതിയതായ പുതുമയുള്ളതായ കാര്യമാണ്.
That is how the New Testament begins.
അങ്ങനെയാണ് പുതിയ നിയമം ആരംഭിക്കുന്നത്.
Kingdom of heaven.
സ്വർഗരാജ്യത്തെ പറ്റിയുള്ള വാഗ്ദത്തം.
So now we who are Christians have to make a choice.
നാം ക്രിസ്ത്യാനികളായിരിക്കുന്ന നമ്മൾ ഒരു തിരഞ്ഞെടുപ്പ് നടത്തേണ്ടതായ ആവശ്യമുണ്ട്.
If you want the earthly kingdom, then you must go to Moses, not Jesus.
ഈ ലോകത്തിലുള്ളതായ ഒരു രാജ്യമാണ് നാം അന്വേഷിക്കുന്നതെങ്കിൽ നാം മോശയുടെ അടുത്തേക്ക് പോകണം, യേശുവിന്റെ അടുത്തേക്കല്ല.
You mustn't pray in Jesus' name. You must pray in Moses' name.
നമ്മൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കരുത്, പിന്നെ മോശയുടെ നാമത്തിൽ നാം പ്രാർത്ഥിക്കണം. കാരണം മോശയാണ് ഈ ഭൂമിയിലുള്ള ഭൗതികമായ അനുഗ്രഹങ്ങളൊക്കെയും വാഗ്ദത്തം ചെയ്തത്.
When you pray in Jesus' name,
നാം നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ
you have to ask for what he is offering.
യേശു കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന എന്താണ് അത് നാം ചോദിക്കണം.
It's like you're saying if you want to buy vegetables, you go to a vegetable shop.
നാം പച്ചക്കറികൾ വാങ്ങണമെങ്കിൽ നമ്മൾ പച്ചക്കറികൾ വിൽക്കുന്നതായ കടയിലേക്ക് പോകണം.
You want to buy spare parts for your car, you don't go to a vegetable shop. You go to an automobile shop.
കാറിന്റെ സ്പെയർ പാർട്സുകൾ വാങ്ങണമെങ്കിൽ നമ്മൾ കാറിന്റെ സ്പെയർ പാർട്സ് വിൽക്കുന്ന കടയിൽ പോകണം, പച്ചക്കറി കടയിലല്ല പോകുന്നത്.
Don't you think that man will be very crazy who goes to a vegetable shop and asks for automobile spare parts?
ഒരു പച്ചക്കറി കടയിൽ ചെന്ന് ഒരു വാഹനത്തിന്റെ സ്പെയർ പാർട്സുകൾ ചോദിക്കുന്നവന് ഒരു പോഷനായ മനുഷ്യനാണെന്ന് നാം ചിന്തിക്കില്ലയോ?
In the same way, somebody who comes to Jesus and asks for what Moses promised in Deutronomy 28 is equally foolish.
അതുപോലെ തന്നെയാണ് യേശു കർത്താവിന്റെ അടുത്തേക്ക് വന്ന് ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ മോശ വാഗ്ദത്തം ചെയ്തതായ കാര്യങ്ങൾ ചോദിക്കുന്നതും ബുദ്ധിഹീനമായ കാര്യം തന്നെയാണ്.
Jesus didn't promise all that.
യേശു കർത്താവ് ഇതെല്ലാം വാഗ്ദത്തം ചെയ്തിട്ടില്ല.
You know what Jesus promised?
യേശു കർത്താവ് എന്താണ് വാഗ്ദത്തം ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമോ?
I'll tell you.
ഞാൻ നിങ്ങളോട് പറയാം.
Matthew chapter 5.
മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം.
He promised, first of all, the kingdom of heaven.
അവൻ ആദ്യമായി മൂന്നാമത്തെ വാക്യത്തിൽ അവൻ ആദ്യമായി വാഗ്ദത്തം ചെയ്തത് സ്വർഗരാജ്യമാണ്.
Then he said, if you mourn for your sins, you'll be comforted in your heart.
അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും.
If you are gentle, then one day you will inherit the earth also.
നിങ്ങൾ സൗമ്യതയുള്ള ഭാഗ്യവാന്മാർ, നിങ്ങൾ ഭൂമിയെ അവകാശമാക്കും.
One day, today the world is not inherited by gentle people. Today the world is inherited by people who fight and make war and kill others and occupy their territory.
ഇന്ന് ഭൂമിയെ കീഴടക്കിയിരിക്കുന്ന സൗമ്യതയുള്ളവരല്ല, പിന്നെ യുദ്ധം ചെയ്യുകയും പിടിച്ചടക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്.
People go to court and things like that.
കോടതിയിലേക്ക് കടന്നു പോകുന്നതും അങ്ങനെയുള്ളതായ മനുഷ്യര്.
One day in the future, the gentle people are going to possess the earth.
എന്നാൽ ഭാവിയിൽ ഒരു ദിവസം സൗമ്യതയുള്ളവർ ഈ ഭൂമിയെ കീഴടക്കുന്ന ദിവസം വരും.
He offered righteousness, verse 6.
ആറാമത്തെ വാക്യത്തിൽ നീതിക്ക് വേണ്ടി വിശക്കുന്ന ദാഹിക്കുന്നവർക്ക് തൃപ്തി വാഗ്ദത്തം ചെയ്യുന്നു.
Mercy.
ഏഴാമത്തെ വാക്യത്തിൽ കരുണ.
The opportunity to see God.
എട്ടാമത്തെ വാക്യത്തിൽ ദൈവത്തെ കാണുവാനുള്ളതായ അവസരം.
We call the sons of God.
ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടുവാനുള്ളതായ അവസ്ഥ.
Again the kingdom of heaven in verse 10.
പത്താമത്തെ വാക്യത്തിൽ വീണ്ടും സ്വർഗരാജ്യം വാഗ്ദത്തം ചെയ്യുന്നു.
Sometime when you get time, you please compare Matthew 5 with Deuteronomy 28.
നിങ്ങൾക്ക് സമയം ലഭിക്കുമ്പോൾ നിങ്ങൾ ആവർത്തന പുസ്തകം 28-ാം അധ്യായവും മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായവും കൂടെ താരതമ്യപ്പെടുത്തുക.
These are as different as vegetable shop and automobile spare parts shop.
ഈ രണ്ട് അധ്യായങ്ങളും ഒരു പച്ചക്കറി കടയും ഒരു സ്പെയർ പാർട്സ് കടയും തമ്മിലുള്ളതായ വ്യത്യാസം പോലെയുള്ളതായ വ്യത്യാസമുണ്ട്.
Now the mistake a lot of Christians are doing today is when they want automobile spare parts, they are going to vegetable shop.
ഇന്ന് ക്രിസ്ത്യാനികൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ളതായ ഒരു തെറ്റ് അവർക്ക് വാഹനത്തിന്റെ സ്പെയർ പാർട്സുകൾ ആവശ്യമുള്ളപ്പോൾ അതന്വേഷിച്ച് അവർ പച്ചക്കറി കടയിൽ ചെല്ലുന്നതാണ്. എന്താണ് ഞാൻ അർത്ഥമാക്കുന്നത്?
They come to Jesus for what Moses promised in Deuteronomy 28.
അവര് യേശു കർത്താവിന്റെ അടുത്തേക്ക് വരുന്നു എന്തിനു വേണ്ടിയാണ്? ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ മോശ വാഗ്ദത്തം ചെയ്തതിന് വേണ്ടി.
The real desire of their heart is all those earthly blessings promised in Moses 28 in Deuteronomy 28.
യഥാർത്ഥമായും അവരുടെ ഹൃദയത്തിലെ ആഗ്രഹം ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ മോശ വാഗ്ദത്തം ചെയ്തതായ കാര്യങ്ങളാണ്.
They should go to Moses for that.
അവർ അതിനുവേണ്ടി മോശയുടെ അടുത്തേക്കാണ് പോകേണ്ടത്.
If you come to Jesus, you must come for what he has promised in Matthew 5.
നിങ്ങൾ യേശു കർത്താവിന്റെ അടുത്തേക്ക് വരുന്നുവെങ്കിൽ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ യേശു ക്രിസ്തു വാഗ്ദത്തം ചെയ്തതിനു വേണ്ടി
വരണം.
5-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾ നിങ്ങൾ പൂർത്തീകരിക്കണം.
First of all, to seek the kingdom of heaven.
ഏറ്റവും ആദ്യമായിട്ട് ദൈവത്തിന്റെ രാജ്യം അന്വേഷിക്കണം.
To hunger and thirst for righteousness in your life.
നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യണം.
That means you must not be satisfied with just having an external appearance of being a holy man.
ഒരു വിശുദ്ധനായ മനുഷ്യൻ എന്നുള്ള പുറമേയുള്ളതായ ഒരു പുറമേയുള്ള അവസ്ഥയിൽ നിങ്ങൾ സംതൃപ്തി അടയരുത്.
Hunger and thirst in your life for total righteousness in every area of your life.
നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലുമുള്ള പരിപൂർണമായ ഒരു നീതിക്ക് വേണ്ടിയുള്ള അടങ്ങാത്ത ദാഹവും വിശപ്പും നിങ്ങൾക്കുണ്ടായിരിക്കണം.
Speak about purity of heart in your soul.
ഹൃദയത്തിന്റെ വിശുദ്ധിയെ പറ്റി കർത്താവ് 8-ാമത്തെ വാക്യത്തിൽ സംസാരിക്കുന്നു.
That means the longing that no part of my heart must be pure.
അതിന്റെ അർത്ഥം എന്റെ ശരീരത്തിന്റെ ഒരു ഭാഗങ്ങൾ പോലും അശുദ്ധിയിലായിരിക്കരുത് എന്നുള്ളതാണ്.
That is just like saying that you don't want any snake crawling around in any part of your house.
അതിന്റെ അർത്ഥം നിന്റെ ഭവനത്തിന്റെ ഒരു ഭാഗത്തും ഒരു പാമ്പ് ഇഴഞ്ഞു നടക്കുന്നത് നീ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്.
How many of you would like say well only 3 or 4 cobras living in my house in some corner?
എന്റെ ഭവനത്തിന്റെ ചില മൂലകളിലൊക്കെ 3-4 മൂർഖൻ പാമ്പുകൾ ഉണ്ട് എന്ന് പറയുന്നത് കൊണ്ട് സംതൃപ്തി അടയുന്ന എത്ര പേരുണ്ട്? വളരെയധികമില്ല, 3-4 ഉള്ളൂ എന്ന് പറയുന്നതിൽ.
How many of you would be happy even to allow one to live in your house, just one cobra living somewhere crawling around here?
നിങ്ങളുടെ ഭവനത്തിൽ ഒരു മൂർഖനെങ്കിലും പാർക്കുന്നതിൽ സന്തോഷമുള്ളത് നിങ്ങളുടെ എത്ര പേർക്കുണ്ട്?
Sometimes people say whether only 1 or 2 sins, not I don't have too many serious bad habits.
ചിലര് പറയാറുണ്ട്, സഹോദര 2-3 പാപങ്ങളേ ഉള്ളൂ, അങ്ങനെ കഠിനമായിട്ടുള്ളതായ പാപങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല.
You can be perfect. 2-3 bad habits I have.
ആർക്കാണ് ഇവിടെ പൂർണ്ണരായി തീരുവാനായിട്ട് കഴിയുന്നത്? എനിക്കാകെ 2-3 സ്വഭാവ ദൂഷ്യങ്ങൾ മാത്രമേ ഉള്ളൂ.
It's exactly like a man who says only 2 or 3 cobras there are here and there under the bed, not many.
എന്റെ ഭവനത്തിലെ കിടക്കയുടെ അടിയിലും അവിടെയും ഇവിടെയും ഒക്കെ 3-4 മൂർഖൻ പാപ്പുമാര് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് പോലെയാണത്. പ്രത്യേകിച്ച് നമ്മുടെ ഭവനമൊന്നും നമുക്ക് അത്ര നന്നായിട്ട് സൂക്ഷിക്കുവാൻ കഴിയത്തില്ലല്ലോ.
You think such a man is mad if he talks like that about cobras, but we don't think such a man is mad when he talks about sin.
മൂർഖൻ പാമ്പിനെ പറ്റി സംസാരിക്കുമ്പോൾ അവൻ ഭ്രാന്തുള്ള ഒരു മനുഷ്യനാണെന്ന് നാം കരുതുകയില്ല. എന്നാൽ പാപത്തെ പറ്റി അവൻ സംസാരിക്കുമ്പോൾ അവന് ഭ്രാന്തില്ലാത്തവനാണെന്ന് നമ്മൾ കരുതും.
But do you know that there is no cobra's bite that can send you to hell, but sin can send you to hell?
എന്നാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു മൂർഖൻ പാമ്പിന്റെ കടിക്കും നിങ്ങളെ നരകത്തിലേക്ക് അയക്കുവാൻ കഴിയത്തില്ല, എന്നാൽ പാപത്തിന് നിങ്ങളെ നരകത്തിലേക്ക് അയക്കുവാനായിട്ട് കഴിയും.
Cobra bites the believer, he'll only send him to heaven, not to hell.
ഒരു മൂർഖൻ പാമ്പ് ഒരു വിശ്വാസിയെ കടിക്കുകയാണെങ്കിൽ ആ മൂർഖൻ പാമ്പിന് അവനെ സ്വർഗത്തിലേക്ക് അയക്കുവാൻ കഴിയുകയുള്ളൂ, അവനെ നരകത്തിലേക്ക് അയക്കുവാൻ കഴിയുകയില്ല. എന്നാൽ പാപം അങ്ങനെയല്ല, പാപം മനുഷ്യനെ നരകത്തിലേക്ക് അയക്കുവാൻ കഴിയുന്നതാണ്.
But the clever thing the devil has done is to make people comfortable with sin.
പിശാച് ചെയ്തിരിക്കുന്ന ഏറ്റവും ബുദ്ധിപരമായതായ കാര്യം മനുഷ്യൻ പാപത്തിൽ സംതൃപ്തി അടച്ച് കഴിയുന്നതായ അവസ്ഥയാണ്.
Make them feel that it is not serious.
അത് അത്ര പ്രാധാന്യമുള്ള കാര്യമല്ല എന്ന് അവരെ ബോധവാന്മാരാക്കുന്നതാണ്.
You know, we are all educated people. If you hear the word cancer, you get scared.
നമ്മളെല്ലാം വിദ്യാഭ്യാസമുള്ള മനുഷ്യരാണ്. നമുക്ക് ക്യാൻസർ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ പേടിക്കുവാൻ തുടങ്ങും.
Because we know that 99.9% of people who have cancer die.
നമുക്കറിയാം 99.9% ആൾക്കാർ ക്യാൻസർ വന്നവർ മരിക്കുക എന്നുള്ളതാണ്.
If you go to some of the remote villages in India and you talk about cancer, they are not scared.
ഇന്ത്യയിലുള്ളതായ ചില ഗ്രാമങ്ങളിലേക്ക് കടന്നു ചെന്നിട്ട് നിങ്ങൾ ക്യാൻസറിനെ പറ്റി പറഞ്ഞാൽ അവർക്കൊന്നും തോന്നത്തില്ല, കാരണം അവർക്ക് ക്യാൻസർ എന്താണെന്ന് അറിയില്ല.
You tell some poor village woman, you got cancer.
ഒരു വില്ലേജിലുള്ളതായ ഒരു ദരിദ്രയായ സ്ത്രീയോട് നിങ്ങൾ പറയുക നിനക്ക് ക്യാൻസർ ഉണ്ട് എന്ന്.
It's like a little cough or something, okay.
അവള് വിചാരിക്കും ഇതൊരു ചുമ പോലെയോ പനി പോലെയോ ആയിരിക്കുമെന്ന്.
You must be operated. You must cut your stomach open and remove it.
നിന്റെ വയറ് കീറി മുറിച്ച് ചില ഭാഗങ്ങൾ എടുത്തു കളയണമെന്ന് നിങ്ങൾ പറയുന്നതെന്ന് കരുതുക.
Who's going to do all that? It's only cancer, small thing.
അവള് പറയും അതിന്റെയൊക്കെയും ആവശ്യം എന്താണ്, ഇത് ക്യാൻസർ അല്ലേ, അത് പോട്ടെ എന്ന് പറയും.
Because she doesn't know.
കാരണം അവൾക്ക് അറിയത്തില്ല ക്യാൻസർ എന്താണെന്ന്.
യു ആർ വില്ലിംഗ് ടു ഗെറ്റ് യുവർ സ്റ്റമക് കട്ട് ആൻഡ് എവറിതിങ് കട്ട് ഇൻ ഓർഡർ ടു ബി ഹീൽഡ്.
എന്നാൽ നിന്റെ വയറ് കീറി മുറിക്കുവാനും മുറിച്ച് നീക്കുവാനും നിങ്ങൾ സമ്മതിക്കും, കാരണം ക്യാൻസറിന്റെ പ്രാധാന്യം നിങ്ങൾക്കറിയാം.
Bible says the devil is a deceiver.
തിരുവചനം പറയുന്നു പിശാച് ഒരു വഞ്ചകനാണ് എന്ന്.
How does he deceive?
അവൻ എങ്ങനെയാണ് നമ്മെ വഞ്ചിക്കുന്നത്?
By making you feel that you have something when you don't have.
നാമ ചില കാര്യങ്ങൾ നമുക്കുള്ളപ്പോൾ അത് ഇല്ല എന്ന് നമ്മെ തോന്നിപ്പിക്കുന്നത് വഴിയാണ് വഞ്ചിക്കുന്നത്.
Makes you think that you have it when you don't have it.
നിങ്ങൾക്കില്ലാത്തപ്പോൾ ചിലത് ഉണ്ട് എന്ന് നിങ്ങളെ ധരിപ്പിക്കുന്നത് വഴിയാണ് അവൻ വഞ്ചിക്കുന്നത്.
You know, he can give you counterfeit man who gives you counterfeit currency. That currency is only like worth paper, but he makes you feel that you got 500 rupees or something.
വ്യാജമായ പണം കൊണ്ട് നിങ്ങളെ കൗളിപ്പിക്കുന്നതായ മനുഷ്യൻ വ്യാജമായ നോട്ട് നിങ്ങളുടെ കയ്യിൽ തന്നിട്ട് അത് ശരിയായിട്ടുള്ളതായ കറൻസി ആണെന്ന് പറഞ്ഞ് നിങ്ങളെ വഞ്ചിക്കുന്നു. നിങ്ങൾ കരുത് നിങ്ങൾക്ക് 500 റിയാൽ നിങ്ങളുടെ പോക്കറ്റിലുണ്ട് എന്ന്, എന്നാൽ അത് 500 റിയാൽ അല്ല, വെറും ഒരു കടലാസ് കഷ്ണം മാത്രമാണ്. അങ്ങനെയാണ് പിശാച് നമ്മെയും വഞ്ചിക്കുന്നത്.
He makes people think they are children of God when they are not children of God.
അവരെ ദൈവത്തിന്റെ മക്കളാണ് എന്ന് തോന്നിപ്പിക്കുന്നു യഥാർത്ഥത്തിൽ അവർ ദൈവമക്കൾ അല്ലാതിരിക്കുമ്പോൾ.
Here in Matthew chapter 3 we read when John the Baptist was preaching.
സ്നാപയോവനാനെ പഠിപ്പിക്കുമ്പോൾ ഇവിടെ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നാം കാണുന്നു.
We read that some of the Pharisees and Sadducees verse 7 came to him to take baptism.
7-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു അവന്റെ അടുത്ത് സ്നാനത്തിനായിട്ട് പരീശന്മാരിലും സാധുക്കരിലും ചിലർ കടന്നു വരുന്നത്.
John the Baptist was not crazy to baptize anybody who came to him.
സ്നാപയോവനൻ തന്റെ അടുക്കലേക്ക് വരുന്ന എല്ലാവരെയും സ്നാനപ്പെടുത്തുവാൻ മാത്രം ഭ്രാന്തുള്ളതായ ഒരു പ്രവാചകനായിരുന്നില്ല.
In our church, we don't baptize anybody who comes and says, I want to be baptized.
ഞങ്ങളുടെ സഭകളിൽ കടന്നു വരുന്ന സ്നാനപ്പെടണമെന്നും പറഞ്ഞ് കടന്നു വരുന്ന എല്ലാവരെയും ഞങ്ങൾ സ്നാനപ്പെടുത്താറില്ല.
We say, well, I'd like to see whether there's a change in your life before we baptize you.
ഞങ്ങൾ സ്നാനപ്പെടുത്തുന്നതിന് മുൻപേ നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടോ എന്ന് കാണുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറയും.
John the Baptist saw these Pharisees and Sadducees coming.
സ്നാപയോവനാൻ ഈ പരീശന്മാരും സാധുക്കരും തന്റെ അടുക്കലേക്ക് വരുന്നത് കണ്ടപ്പോൾ പറഞ്ഞു,
He could see, God gave him discernment to see that these people were not really given up their sin.
ദൈവം അദ്ദേഹത്തിന് വിവേചന ശക്തി കൊടുത്തിട്ട് തന്റെ അടുത്തേക്ക് കടന്നു വരുന്നവരായ അവര് യഥാർത്ഥത്തിൽ പാപത്തെ വിട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു.
Now the Pharisees had many other good things.
പരീശന്മാർക്ക് വളരെയധികം നല്ല കാര്യങ്ങൾ ഉണ്ടായിരുന്നു.
They prayed 3 times every day to the true God.
എല്ലാ ദിവസവും അവർ 3 പ്രാവശ്യം സത്യദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. അവർ ഒരിക്കലും വിഗ്രഹത്തെ ആരാധിക്കുകയില്ലായിരുന്നു. എല്ലാ ദിവസവും അവർ ദൈവത്തിന്റെ വചനം പഠിക്കുമായിരുന്നു. എല്ലാ ആഴ്ചയിലും 2 പ്രാവശ്യം അവർ ഉപവസിക്കുമായിരുന്നു.
They had a missionary program to reach other countries where people did not know about the Bible and about Jehovah.
യഹോവയെയും ദൈവവചനത്തെയും അറിയാത്ത ആൾക്കാരെ കണ്ടെത്തി അവരെ അറിയിക്കുവാനുള്ളതായ ഒരു സുവിശേഷ പ്രവർത്തനവും അവർക്കുണ്ടായിരുന്നു.
They gave money for a lot of good work.
നല്ല അനേക പ്രവർത്തനങ്ങൾക്ക് അവർ പണം കൊടുക്കുമായിരുന്നു.
See, these are all very good qualities. Even Christians do that today.
ഇന്ന് ക്രിസ്ത്യാനികൾ ചെയ്യുന്നതായ വളരെ നല്ല കാര്യങ്ങളാണ് ഇവയൊക്കെയും. പ്രാർത്ഥന,
ബൈബിൾ റീഡിംഗ്,
ബൈബിൾ വായിക്കുന്നത്.
നെവർ മിസ്ഡ് എ സിംഗിൾ വീക്ക്ലി മീറ്റിംഗ്.
ആഴ്ചയിലുള്ള ഒരു മീറ്റിംഗ് പോലും അവര് പങ്കെടുക്കാതെ ഇരിക്കുകയില്ലായിരുന്നു.
മിഷനറി പ്രോഗ്രാം
അവർ ബൈബിൾ വായിക്കുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു, അവർ മീറ്റിംഗുകളിൽ പങ്കെടുക്കുമായിരുന്നു, മിഷനറി പ്രവർത്തനം നടത്തുമായിരുന്നു.
മത്തായിയുടെ
സുവിശേഷം 23-ാം അധ്യായത്തിൽ, ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിലും ഒക്കെയും ഇത് എഴുതിയിരിക്കുന്നു.
അവരെന്തെല്ലാം
ചെയ്യുമായിരുന്നു എന്ന് അവിടൊക്കെയും എഴുതിയിട്ടുണ്ട്.
Paul the apostle was before becoming an apostle he was a Pharisee and he said my righteousness was so perfect that nobody could find fault with me.
അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തലനായി തീരുന്നതിന് മുൻപ് ഒരു പരീശനായിരുന്നു. അപ്പോസ്തലൻ പറയുന്നു എന്റെ നീതി ഇത്ര പരിപൂർണമായതാണ്, ആർക്കും അതിലൊരു കുറവും കണ്ടെത്തുവാൻ കഴിയുകയില്ലായിരുന്നു എന്ന്.
അക്കോർഡിംഗ് ടു ദ ലോ,
നിയമം അനുസരിച്ച് ന്യായപ്രമാണം അനുസരിച്ച് അവന്റെ പുറമേ ഉള്ളതായ ആ നീതി വളരെ നല്ലതായിരുന്നു. പരിശന്മാർ വളരെ നേരുള്ളതായ മനുഷ്യർ
തന്നെയായിരുന്നു.
അവര് ക്രൂക്കഡായിട്ടുള്ളതായ വഞ്ചിക്കുന്നതായ മനുഷ്യരായിരുന്നില്ല.
When they came for baptism, John the Baptist said, no, I won't baptize
you. അവർ സ്നാനത്തിന് വേണ്ടി കടന്നു വന്നപ്പോൾ സ്നാനയോഹന്നാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നാനപ്പെടുത്തുകയില്ല.
He said in verse 8, I don't see any fruit of repentance in your life.
മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ അവർ പറയുന്നു, ഞാൻ നിങ്ങൾ മാനസാന്തരത്തിന്റെ ഒരു ഫലവും കാണുന്നില്ല എന്ന്.
What did John look for?
എന്തിനുവേണ്ടിയാണ് യോഹന്നാൻ നോക്കിക്കൊണ്ടിരുന്നത്?
Somebody saying, I repent.
ഞാൻ മാനസാന്തരപ്പെടുന്നു എന്ന് പറയുന്നതായ പറച്ചിലിന് വേണ്ടിയല്ല, മാനസാന്തരത്തിന്റെ
ഫലം.
നമ്മളുടെ ജീവിതത്തിന്റെ ആ ദിശയില് ഒരു മാറ്റം വന്നിട്ടുണ്ടോ?
And then he said, don't say to yourself, verse 9, that Abraham is our father.
തുടർന്ന് മലയാളം 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അബ്രഹാം ഞങ്ങൾക്ക് പിതാവായി ഉണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറയരുത്. തങ്ങളുടെ പിതാമഹനായ അബ്രഹാമിനെ പറ്റി വളരെയധികം അഭിമാനം കൊള്ളുന്നവരായിരുന്നു ഈ പരീക്ഷന്മാര്. ഞങ്ങള് ഇങ്ങനെയുള്ളതായ ഒരു വലിയ ഭവനത്തിൽ നിന്ന് കടന്നു വന്നവരാണ്. ഞങ്ങളുടെ പിതാവ് അബ്രഹാമാണ്.
You find many people in Kerala like that who are proud of their family name. We belong to this family.
കേരളത്തിലുള്ള അനേക ക്രിസ്ത്യാനികളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ഞങ്ങൾ ഇന്ന ഭവനത്തിലുള്ള ആളാണ് എന്ന് പറഞ്ഞ് അഭിമാനം കൊള്ളുന്നവര്. ഞാൻ ഇന്ന ഭവനത്തിൽ ഉള്ള ആളാണ്, അവിടെ നിന്ന് വന്ന ആളാണ്.
These people are also like that.
ഈ ഇവിടെയുള്ള പരീക്ഷന്മാരും അങ്ങനെ തന്നെയാണ്.
And you can sense when people are proud of their family.
ആ തങ്ങളുടെ കുടുംബ മഹിമയെ പറ്റി അഭിമാനം കൊള്ളുന്നവരെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയുവാനായിട്ട് കഴിയും.
Boast about some big person in their family or some bishop who's in their family.
അവരുടെ ഭവനത്തിലുള്ള വലിയ ആളുകളെ ബിഷപ്പിനെ പറ്റിയൊക്കെയും അവര് ഊറ്റം കൊള്ളുന്നത് കാണുവാൻ കഴിയും. ഇവരും അങ്ങനെയുള്ളതായ മനുഷ്യരായിരുന്നു.
സ്നാനയോഹന്നാൻ
ഒരു യഥാർത്ഥ പ്രവാചകനായിരുന്നു. അവൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും അവൻ കാര്യമായി എടുത്തിട്ടില്ല. സാധാരണ പുരോഹിതന്മാരെയും പാസ്റ്റർമാരെയും ഒക്കെ ഇത് സ്വാധീനിക്കും, എന്നാൽ ഒരു പ്രവാചകനെ അത്
സ്വാധീനിക്കുന്നില്ല. Oh, they'll have great respect for somebody from a big family or somebody who's got a big job in the world.
സാധാരണ പുരോഹിതന്മാർക്കും സാധാരണ പാസ്റ്റർമാർക്കും ഒക്കെയും അവരെ വലിയ മനുഷ്യരാണ്, നല്ല ഭവനത്തിലുള്ളവരാണ്, വലിയ ജോലി ഉണ്ട് എന്ന് പറഞ്ഞ
IAS officer or police officer or something like that.
IAS ഓഫീസറാണ്, പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്നുള്ള കാര്യത്തിൽ അവരെ കരുതും. അവരെ
He's not bothered what you are.
എന്നാൽ ഒരു യഥാർത്ഥ പ്രവാചകൻ നീ ആരാണെന്നുള്ളതിനെ പറ്റി യാതൊരു കരുതലും
ഇല്ലാത്തവരാണ്.
നിങ്ങളുടെ സ്ഥാനത്തെ പറ്റിയോ മാനത്തെ പറ്റിയോ പണത്തെ പറ്റിയോ കുടുംബ മഹിമയെ പറ്റി അവന് യാതൊന്നും ശ്രദ്ധിക്കാറേയില്ല.
ഇസ്രായേലിൽ
അനേക പുരോഹിതന്മാരുണ്ടായിരുന്നു, എന്നാൽ പ്രവാചകൻ ഒന്നേ
ഉണ്ടായിരുന്നുള്ളൂ.
ലോകത്തിലെ അങ്ങനെ അധികം പുരോഹിതൻ അധികം പ്രവാചകന്മാരില്ല.
One mark of a prophet is he's not interested in anybody's money.
ഒരു യഥാർത്ഥ പ്രവാചകന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് അവൻ ആരുടെയും പണത്തിൽ യാതൊരു താല്പര്യവുമില്ല എന്നുള്ളതാണ്.
Many churches, there are people who call themselves prophets.
ഇന്ന് അനേക സഭകളിൽ സ്വയം പ്രവാചകന്മാരെന്ന് വിളിക്കുന്ന അനേകരുണ്ട്.
They prophesy various things.
അവര് അനേക കാര്യങ്ങൾ പ്രവചിക്കാറുണ്ട്.
By one mark, I know they are false prophets.
അവർ ഒരു അടയാളത്താൽ അവർ വ്യാജ പ്രവാചകനാണെന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും.
They are interested in your money.
നിങ്ങളുടെ പണത്തിൽ അവന് ആഗ്രഹമുണ്ട്.
When Naaman came to Elisha and with thankfulness for his healing and offered him money, Elisha said, no, I don't want it.
നൈമാന് കുഷ്ഠരോഗത്തിൽ നിന്ന് മോചനം പ്രാപിച്ചതിനു ശേഷം എലീശ പ്രവാചകന്റെ അടുത്ത് നന്ദിയോടെ തന്റെ രോഗസൗഖ്യത്തിൽ നന്ദിയോടെ കടന്നു വന്ന് അവന് പണം ഓഫർ ചെയ്തപ്പോൾ എലീശ പ്രവാചകൻ പറഞ്ഞു, എനിക്ക് നിന്റെ പണം കൊണ്ട് ആവശ്യമില്ല.
അവന്
വസ്ത്രങ്ങൾ വാഗ്ദത്തം ചെയ്തു. അവൻ പറഞ്ഞു, നിന്റെ വസ്ത്രങ്ങൾ എനിക്ക് ആവശ്യമില്ല. എലീശ ഒരു യഥാർത്ഥ പ്രവാചകനായിരുന്നു.
But his servant Gehazi, he was a false prophet.
എന്നാൽ അവന്റെ ദാസനായ അവന്റെ ശിഷ്യനായ ഗേഹസി അവനൊരു വ്യാജ പ്രവാചകനായിരുന്നു.
He went after Naaman, this big general, and got money and clothes and everything from him.
ഈ വലിയ സൈന്യാധിപന്റെ പുറകെ ഈ ഗേഹസി കടന്നു പോയിട്ട് അവനിൽ നിന്ന് പണവും അവന്റെ വസ്ത്രങ്ങളും ഒക്കെയും വാങ്ങി.
That is the difference between a true prophet and a false prophet.
എനിക്ക് ഒരു ശരിയായ പ്രവാചകനും ഒരു വ്യാജ പ്രവാചകനും തമ്മിലുള്ളതായ വ്യത്യാസം അവിടെ കാണുവാൻ
കഴിയും.
സത്യസന്ധതയോടെ എന്റെ 40 വർഷത്തെ പരിചയത്തിൽ നിന്ന് എനിക്ക് പറയുവാനായിട്ട് കഴിയും, ഇതിൽ 99% പ്രവാചകന്മാരും വ്യാജ പ്രവാചകന്മാരാണ്.
നിങ്ങൾ
ഈ പരീക്ഷ നിങ്ങൾ തന്നെ പരീക്ഷിച്ചു നോക്കുക, അവൻ യഥാർത്ഥ പ്രവാചകനാണോ അതോ വ്യാജ പ്രവാചകനാണോ എന്ന്.
True prophet is interested in your relationship with God, not in your money.
ഒരു യഥാർത്ഥ പ്രവാചകൻ നിങ്ങളും ദൈവവുമായുള്ള ബന്ധത്തിലാണ് അവന് താല്പര്യമുള്ളത്, നിങ്ങളുടെ പണത്തിലല്ല.
He will never tell you things to tickle your ears and make you happy. He'll tell you your true condition.
നിങ്ങളുടെ കർമ്മ ചെവിക്ക് ആനന്ദകരമായ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ സന്തോഷിപ്പിക്കുവാൻ അവൻ നോക്കുകയില്ല. അവൻ നിങ്ങളുടെ ഹൃദയത്തിന്റെ അവസ്ഥ നിങ്ങളോട് പറയും.
He's not afraid of offending you because he wants to save your soul from hell.
നിങ്ങൾ മറുതലിക്കുന്നതിൽ അവൻ ഭയപ്പെടുന്നില്ല, കാരണം അവന്റെ ആഗ്രഹം നിങ്ങളുടെ ആത്മാവിനെ രക്ഷിക്കണമെന്നുള്ളതാണ്.
He's not interested in your money, he's interested in your soul.
നിങ്ങളുടെ പണത്തിൽ അവന് യാതൊരു ആഗ്രഹവുമില്ല, നിങ്ങളുടെ ആത്മാവിലാണ് അവൻ ആഗ്രഹമുള്ളത്.
He's willing to live simply.
അവൻ വളരെ ലളിതമായി ജീവിക്കുവാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നു. സാവയവനെ പോലെ.
And he said, "Don't boast that Abraham is your father. I don't care for that."
അദ്ദേഹം പറഞ്ഞു, അബ്രഹാം ഞങ്ങളുടെ പിതാവാണെന്ന് നിങ്ങൾ ഉള്ളത്തിൽ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഊറ്റം കൊള്ളരുത്.
Because God can raise up children for Abraham from these stones in the ground.
കാരണം ദൈവത്തിന് ഈ കല്ലുകളിൽ നിന്നും അബ്രഹാമിന് മക്കളെ ഉണ്ടാക്കുവാനായിട്ട് കഴിയും.
He says, "You boast that your father is Abraham."
നിങ്ങൾ അഭിമാനം കൊള്ളുന്ന നിങ്ങളുടെ പിതാവ് അബ്രഹാം ആണെന്ന്.
Abraham was a godly man.
Abraham ഒരു ദൈവമനുഷ്യനായിരുന്നു.
But your father may be a godly man, that doesn't mean you are a godly man.
നിന്റെ പിതാവ് ഒരു ദൈവമനുഷ്യനായിരിക്കും, അതിനർത്ഥമില്ല നീ ദൈവമനുഷ്യനാകണമെന്ന്.
John the Baptist had a lot of respect for Abraham, but he had no respect for Abraham's children.
സ്നാവയവനാൻ അബ്രഹാമിനെ വളരെയധികം ബഹുമാനമുണ്ട്, എന്നാൽ അബ്രഹാമിന്റെ മക്കളോട് ആ ബഹുമാനമില്ല.
A man may be a godly man, his children may not be godly.
ഒരു മനുഷ്യൻ ദൈവമനുഷ്യനാകാം, എന്നാൽ അവന്റെ മക്കൾ ദൈവമനുഷ്യരാകണമെന്നില്ല.
Your father may be a godly man, that doesn't mean you are a godly man.
നിങ്ങളുടെ പിതാവ് ദൈവത്തിന്റെ മനുഷ്യനായിരിക്കും, അതിനർത്ഥമില്ല നിങ്ങളുടെ ദൈവത്തിന്റെ മനുഷ്യനാണെന്ന്.
These Pharisees were like that.
ഈ പരീശന്മാർ അങ്ങനെയായിരുന്നു.
These Pharisees had sat in the synagogues for years and they had never heard any preaching like this.
ഈ പരീശന്മാർ അനേക വർഷങ്ങളായിട്ട് സിനഗോഗുകളിൽ ഇരിക്കുന്നവരായിരുന്നു, എന്നാൽ ആരും ഇങ്ങനെ പഠിപ്പിക്കുന്നത് അവരന്നുവരെയും
കേട്ടിട്ടില്ലായിരുന്നു.
സിനഗോഗിലെ ശുശ്രൂഷ ഇന്ന് നാം സഭകളിൽ സാധാരണ കാണുന്നതാണ്. ആരെങ്കിലും എഴുന്നേറ്റ് ഒരു മണിക്കൂർ എന്തെങ്കിലും ബോറായിട്ടുള്ളതായ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ച് ശുശ്രൂഷ തീർക്കുന്നു. ആ അവിടെ ചെന്ന് എല്ലാവരും കടന്നുപോയി ഇരിക്കുകയും അവിടെ ഇരുന്നതിന് ശേഷം വീണ്ടും ഭവനത്തിലേക്ക് കടന്നുപോയും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു.
To most Christians today, going to church is like a child sitting in some boring chemistry class which he has no interest in.
അനേക ക്രിസ്ത്യാനികൾക്കും ഒരു വിരസതയുള്ളതായ കെമിസ്ട്രിയുടെ രസതന്ത്രത്തിന്റെ ക്ലാസ്സിലെ ഒരു കുഞ്ഞിരിക്കുന്നത് പോലെയാണ് അവരെ സഭകളിലേക്ക് പോകുന്നത്.
And the chemistry teacher is writing all types of things and teaching all types of things. The child is sitting there absolutely bored looking at the watch. When will this be over?
The chemistry teacher boardile pala equations ellam ezhuthiitta paladum padipikkunnal idu taalpariyamillatha kutti watchil nokki eppozhaanu theerunnu ennu nokkikondirikkunnu.
But he has to listen to it because examination is coming.
Avane adile sradhikkendathaya aavashyamundu kaaranam pareeksha kadannu varunnundu.
So the same way the people have to sit in the church and go through that because they got to get their daughter married or somebody has to be buried, so they have to go through this class also.
Adaye manobhavathodu koodiyana ellavarum sabayil poi irikkuna kaaranam avada kunjangal undaavumbola kunjangale vivaham kadikkana marikkunnavare shava adakkanam angane ulla aavashyangal undu.
And perhaps God may give them some marks for going to church and take them to heaven also, they don't know.
ആ ഇങ്ങനെ പള്ളിയിൽ പോകുന്നതിന് ചില കാര്യങ്ങളൊക്കെ ദൈവം കൊടുത്തിട്ട് ഒരുപക്ഷെ ചിലപ്പോൾ സ്വർഗത്തേക്ക് എടുത്തുകൊണ്ട് പോകുമായിരിക്കും, ആർക്കറിയാം.
If you are honest, tell me, don't you think your church service is like some boring chemistry class? Be honest, don't be afraid, tell the truth.
നിങ്ങൾ സത്യസന്ധതയുള്ളവരാണെങ്കിൽ സത്യം തുറന്നു പറയാം, നിങ്ങളുടെ സഭയിലെ മീറ്റിംഗുകൾ ഇതുപോലുള്ള ഒരു കെമിസ്ട്രി ക്ലാസ് പോലെയല്ലയോ?
You think Jesus was boring to listen to?
നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ യേശു കർത്താവിനെ കേൾക്കുന്നത് വിരസതയുള്ള കാര്യമായിരുന്നു?
I think Jesus was the most interesting person in the whole world.
ലോകത്തിലുള്ളതായ ഏറ്റവും കേൾക്കുവാൻ താല്പര്യമുള്ളതായ മനുഷ്യൻ യേശു കർത്താവായിരുന്നു.
I've seen people sit rapt attention listening to political speeches.
രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രസംഗങ്ങൾ കേൾക്കുവാനായിട്ട് ശ്രദ്ധയോടെ മനുഷ്യരിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്.
You think Jesus wasn't more interesting than that?
യേശു കർത്താവ് അതിലധികം താല്പര്യമുള്ളവനായിരുന്നില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ?
Now you tell me honestly.
നിങ്ങൾ സത്യസന്ധതയോടെ എന്നോട് പറയുക.
Which is more interesting, some television movie that you watch for 3 hours or a church service that you have to sit through for 1 hour?
നിങ്ങൾ സത്യസന്ധതയോടെ പറയുക, നിങ്ങൾ 3 മണിക്കൂറോളം കാണുന്ന ഒരു ടെലിവിഷൻ ചിത്രമാണോ അതോ നിങ്ങളുടെ സഭയിലെ ഒരു ശുശ്രൂഷയാണോ നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം സന്തോഷം ജനിപ്പിക്കുന്നത്?
You know the truth. You're afraid to speak it, but you know the truth.
നിങ്ങൾക്ക് സത്യം വ്യക്തമായിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ അറിയാം, എന്നാൽ പുറത്ത് പറയുവാനായിട്ട് നിങ്ങൾ ഭയപ്പെടുന്നു.
Why is it like that?
എന്തുകൊണ്ടാണ് അത് അങ്ങനെയായിരിക്കുന്നത്?
I believe if you were actually listening to Jesus Christ, that would have been more interesting than the most interesting television program you have ever watched.
നിങ്ങൾ യഥാർത്ഥമായി മേശ കർത്താവിനെ ശ്രദ്ധിക്കുന്നുണ്ട് എങ്കിൽ ആ കാര്യം ഏറ്റവും നല്ല ടെലിവിഷൻ പ്രോഗ്രാമിനെക്കാളും നിങ്ങൾക്ക് താല്പര്യമുള്ളതായിരിക്കണം.
The Baptist was like that.
സ്നാപകയോഹന്നാൻ അങ്ങനെയായിരുന്നു.
He was not like these boring priests.
അവന് ഇങ്ങനെയുള്ളതായ ബോറടിപ്പിക്കുന്ന പുരോഹിതന്മാരെ പോലെ ആയിരുന്നില്ല. എന്തുകൊണ്ടാണ്?
Because he was not interested in anybody's money.
കാരണം അവൻ ആരുടെയും പണത്തിൽ താല്പര്യമുള്ളവനായിരുന്നില്ല.
He was a prophet.
അവൻ യഥാർത്ഥ പ്രവാചകനായിരുന്നു.
So he told these people straight to their face.
അവൻ അവരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് അവരോട് പറഞ്ഞു,
He said, you people are not children of Abraham.
നിങ്ങൾ അബ്രഹാമിന്റെ മക്കളല്ല.
Verse 7.
ഏഴാമത്തെ വാക്യം,
You are children of vipers.
നിങ്ങൾ പാമ്പിന്റെ അണലികളുടെ സന്തതിയാണ് എന്ന് വിളിച്ചു പറഞ്ഞു.
What a way to preach.
പ്രസംഗിക്കുവാനുള്ള പഠിപ്പിക്കുവാനുള്ളതായ എന്തൊരു വഴിയാണ് നമ്മുടെ കാണുന്നത്.
Any priest or pastor got up and preached like that, they throw him out of the church by the next Sunday.
ഒരു പുരോഹിതനോ ഒരു പാസ്റ്ററോ എഴുന്നേറ്റ് അങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അടുത്ത ആഴ്ചയിൽ അവനെ ആ സഭയിൽ നിന്ന് അവർ പുറത്താക്കും.
He'd have to vacate his house and his children's education and all will be affected, so he better not say such things.
അവനെ അവന്റെ വീടും എല്ലാം കാലിയാക്കി പിള്ളേരുടെ പഠിത്തവും അവസാനിപ്പിച്ച് സ്ഥലം വിടേണ്ടി വരും, അതുകൊണ്ട് അവൻ അങ്ങനെയൊന്നും പറയാറില്ല.
അവനാൻ
ഇങ്ങനെയുള്ള ഒരു കാര്യത്തെ പറ്റിയും പേടിച്ചില്ല, അതുകൊണ്ട് സത്യം വിളിച്ചു പറയുന്നതിൽ അവൻ ആരിൽ നിന്നും പണം വാങ്ങിയിരുന്നില്ല, അതുകൊണ്ട് അങ്ങനെ പറയുന്നതിൽ അവൻ പേടിക്കാനൊന്നുമില്ലായിരുന്നു. അവനൊരു ശമ്പളം വാങ്ങുന്നവനായിരുന്നില്ല. അവൻ ദൈവത്തിന്റെ പ്രവാചകനായിരുന്നു. ലളിതമായി ജീവിക്കുകയും ലളിതമായ വസ്ത്രം ധരിക്കുകയും സത്യം വിളിച്ചു പറയുകയും ചെയ്യുന്ന സന്തോഷമുള്ളവനായിരുന്നു അവൻ.
That is the type of man whom God chose to be a forerunner for the coming of Jesus Christ.
അങ്ങനെയുള്ളതായ ഒരു മനുഷ്യനെയാണ് രക്ഷകനായ യേശു കർത്താവിന്റെ മുന്നോടിയായിട്ട് അവൻ വഴിയൊരുക്കുവാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത് ഒരുക്കി അയച്ചത്.
Today, Jesus Christ, we know Jesus Christ is coming again.
നിങ്ങൾക്കറിയാമോ യേശു കർത്താവ് വീണ്ടും വരുവാൻ പോവുകയാണ്.
Very soon.
വളരെ അടുത്ത കാലത്ത്.
Ever since the city of Jerusalem was occupied in 1967, I've been waiting for the coming of the Lord.
1967 il Jerusalem pattanam Israel kaivashamaakiyathu mudale kartavinte varavinu vendi njan kaathirikkukayanu.
I'll tell you that.
Adu sathyamaana njan ningalodu parayatte.
Jesus said the gospel of Luke.
Lukasinte suvisheshathile Yesu kartavu vyaktamayittu ee kaaryam paranjirikkunnu.
I'm saying, Lord, I don't know how long it will take, but you're going to come soon.
Yan parayunna kathave ethra kaalam nee edukkumenna enikku arilla, ennal nee valare pettanu varuvaanullavanaanu.
Nobody knows the hour of the day.
Aa varunna divasamo naaligiyo namukkarkkum arilla.
God waits.
Devam kaathirikkunnu.
He waited in Noah's day for 120 years.
Noah's kaalathu 120 varshathoolam devam kaathirunnu.
The children of Israel, he waited 40 years.
ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവം 40 വർഷം കാത്തിരുന്നു. ദൈവം എത്ര കാലം കാത്തിരിക്കുമെന്ന് എനിക്ക് അറിയില്ല, എന്നാൽ അത് വളരെ ദീർഘമായ ഒരു കാലമായിരിക്കില്ല അതെനിക്കറിയാം.
സോ വി ഹാവ് ടു പ്രിപ്പയർ പീപ്പിൾ ഫോർ ദ കമ്മിങ് ഓഫ് ക്രൈസ്റ്റ് ജസ്റ്റ് ലൈക്ക് ജോൺ ദി ബാപ്റ്റിസ്റ്റ് പ്രിപ്പയർഡ് പീപ്പിൾ ഫോർ ദ കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്.
യാവേവനാൻ യേശു കർത്താവിന്റെ വരവിന് വേണ്ടി ജനത്തെ ഒരുക്കിയതുപോലെ നാമും കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി സഭയെ ഒരുക്കേണ്ടതാണ്.
You're a preacher, you must prepare people for the coming of Christ.
നീ ഒരു പ്രാസംഗികനാണ് എങ്കിൽ ജനത്തെ കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുക്കണം.
I'm a preacher, so I seek to prepare people for the coming of Christ.
ഞാനൊരു പ്രാസംഗികനാണ്, ഞാൻ അതുകൊണ്ട് ജനത്തെ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കുന്നതിൽ ശ്രദ്ധാലുവാണ്.
I was born again 42 years ago.
ഞാൻ 42 വർഷങ്ങൾക്ക് മുൻപ് വീണ്ടും ജനിച്ചതാണ്.
I was not a criminal. I didn't rob a bank or any such thing.
ഞാൻ ഒരു കുറ്റകൃത്യം ചെയ്യുന്നവനോ ബാങ്ക് മോഷ്ടിച്ചവനോ ഒന്നും ആയിരുന്നില്ല.
Brought up in a good Orthodox Syrian family.
ഞാൻ ഒരു നല്ല ഓർത്തഡോക്സ് സിറിയൻ കുടുംബത്തിൽ ജനിച്ചു വളർന്നവനായിരുന്നു.
Never did I get up in the morning without saying my prayers.
ഒറ്റ ദിവസം രാവിലെ പോലും എന്റെ പ്രാർത്ഥന കഴിക്കാതെ ഞാൻ എഴുന്നേറ്റിട്ടില്ല.
Always first thing was soon as I got up from bed I kneel down and say our father who art in heaven. Then only I got up. From childhood my parents taught me that.
എന്റെ ചെറുപ്പകാലം മുതൽ തന്നെ ഞാൻ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുന്ന ആ സമയം ആദ്യമേ സ്വർഗ്ഗസ്ഥനായ പിതാവേ എന്നുള്ളതായ ജപം ചൊല്ലുമായിരുന്നു. എന്റെ മാതാപിതാക്കന്മാരത് പഠിപ്പിച്ചിരുന്നു.
Never missed a Sunday service. I never missed a Sunday school.
ഒരു ഞായറാഴ്ചയിലെ സഭാ ശുശ്രൂഷയോ ഒരു വേദപഠന ക്ലാസോ ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുത്തിയിട്ടില്ല.
I never harmed anybody in those years, as far as I know.
എനിക്കറിയാവുന്നിടത്തോളം ആ സമയങ്ങളിൽ ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല.
I was a Christian by name, good Christian family.
ഞാൻ ക്രിസ്ത്യാനി എന്നുള്ള പേരുള്ളവനും നല്ലൊരു ക്രിസ്തീയ കുടുംബ മഹിമയുള്ളവനുമായിരുന്നു.
There's only one thing missing.
ഞാൻ ഒരു കാര്യം മാത്രം എന്റെ ജീവിതത്തിൽ കുറവുണ്ടായിരുന്നു.
I was not born again.
ഞാൻ വീണ്ടും ജനിച്ചിട്ടില്ലായിരുന്നു.
That's the most important thing.
അതാണ് ഏറ്റവും പ്രാധാന്യമുള്ളതായ കാര്യം.
You know, there was a bishop who once came to see Jesus in John chapter 3.
നിങ്ങൾക്കറിയാമോ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ ഒരു ബിഷപ്പ് കർത്താവ് യേശു ക്രിസ്തുവിനെ കാണുവാൻ വരുന്നുണ്ട്. അവന്റെ പേര് നിക്കോദേമോസ് എന്നായിരുന്നു.
He must have been around 60 years old.
അവന് ഏകദേശം 60 വയസ്സോളം പ്രായമുണ്ടായിരുന്നിരിക്കും.
Jesus was half his age, 30.
യേശു കർത്താവിന് 30 വയസ്സ്, അവന്റെ ആയുസിന്റെ ഒരു പകുതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
Nicodemus's beard was white and Jesus' beard was black.
നിക്കോദേമോസിന്റെ താടി വളരെ വെളുത്തതും യേശു കർത്താവിന്റെ താടി കറുത്തതുമായിരുന്നു.
Nicodemus was a very respected bishop.
എല്ലാവരാലും ബഹുമാനിക്കപ്പെട്ടതായ ഒരു ബിഷപ്പ് ആയിരുന്നു നിക്കോദേമോസ്.
In verse 1, he was the ruler of the Jews.
1-ാമത്തെ വാക്യത്തിൽ പറയുന്നു അവൻ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായിരുന്നു എന്ന്.
That, you know, the Jews had what they called a Sanhedrin. That means a group of 70 people, like the bishops or cardinals, who run the whole Jewish system.
യഹൂദന്മാർക്ക് ഇപ്പോൾ നാമോ ബിഷപ്പ് എന്നോ കാർഡിനൽ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള 70 പേർ ഉൾക്കൊള്ളുന്നതായ സാൻഹെഡ്രിൻ എന്നുള്ളതായ ഒരു സംഘം ഉണ്ടായിരുന്നു. അവരാണ് അവരുടെ മതപരമായ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നത്.
And this man was one of those 70. Out of all the millions, hundreds of thousands of people in Israel, he was one of those 70 people.
നൂറുകണക്കിന് ആയിരക്കണക്കിന് ഇസ്രായേൽ ജനത്തിന്റെ മധ്യയിലുള്ള ഈ 70-ൽ ഒരാളായിരുന്നു ഈ നിക്കോദേമോസും.
Very respected religious man.
എല്ലാവരാലും ബഹുമാനിക്കപ്പെട്ട ഒരു മതത്തിന്റെ
മഹാപുരോഹിതനായിരുന്നു.
അവനൊരു കള്ളനോ വ്യഭിചാരിയോ ആയ മനുഷ്യനായിരുന്നില്ല. തീർച്ചയായും അവൻ എല്ലാ ദിവസവും ദൈവത്തിന്റെ വചനം വായിക്കുന്നവരായിരുന്നു. എല്ലാ ദിവസവും അവൻ 3 പ്രാവശ്യം പ്രാർത്ഥിക്കുമായിരുന്നു. തീർച്ചയാണ്. തന്റെ ജീവിതത്തിൽ എന്തോ ഒരു നഷ്ടബോധമുള്ളതായിട്ട് അവൻ തോന്നുകയുണ്ടായി.
You know, it's a wonderful thing when you are very religious and you still feel something is missing in your life.
നിങ്ങൾ വളരെ മതതീഷ്ണതയുള്ളവനും എന്നാൽ തങ്ങളുടെ ജീവിതത്തിൽ ഒരു നഷ്ടബോധം ഉണ്ടായിരിക്കുക എന്നുള്ളത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഭാഗ്യപ്പെട്ടതായ അവസ്ഥയാണ്.
I also felt something was missing in my life even though I read the Bible and went to church.
ഞാൻ എപ്പോഴും ബൈബിൾ വായിക്കുകയും പള്ളിയിലും പോയതും ചെയ്തിരുന്നുവെങ്കിലും എന്റെ ജീവിതത്തിൽ ഒരു നഷ്ടബോധം ഇല്ലായ്മ എനിക്കത് തോന്നിയിരുന്നു.
Now the one wise thing Nicodemus did was when he had a question, he didn't go to the high priest Annas, he went to Jesus.
ഏറ്റവും ബുദ്ധിപരമായ കാര്യം നിക്കോദേമോസ് ചെയ്ത് അവനൊരു സംശയം ഉണ്ടായപ്പോൾ അവൻ മഹാപുരോഹിതനായ അനന്യാസിന്റെ അടുത്തേക്ക് പോയില്ല.
When you have a problem, don't go to the priest. Go to the Bible. Read from the Bible. The answer is there.
നിങ്ങൾക്കൊരു സംശയം ഉള്ളപ്പോൾ നിങ്ങൾ ആ സംശയം കൊണ്ട് പുരോഹിതന്റെ അടുത്തേക്ക് പോവുകയല്ല വേണ്ടത്. നിങ്ങളുടെ കയ്യിൽ ദൈവത്തിന്റെ വചനമുണ്ട്, അതിലേക്ക് പോവുക, നോക്കുക.
He went to Jesus.
അവൻ യേശു കർത്താവിന്റെ അടുത്തേക്ക് ചെന്നു.
Jesus saw his need.
യേശു കർത്താവ് അവന്റെ ആവശ്യം കണ്ടു.
He said, you may be a bishop.
യേശുക്കർത്താവിനോട് പറഞ്ഞു, നീ ഒരു പക്ഷേ നീ ബിഷപ്പായിരിക്കാം, നീ ഒരു നല്ല
മനുഷ്യനായിരിക്കാം.
3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നീ വീണ്ടും ജനിക്കണമെന്ന്.
Unless you are born again, you cannot see the kingdom of God.
നീ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ സ്വർഗരാജ്യം നിനക്ക് കാണുവാൻ കഴിയത്തില്ല.
Kingdom of God is saying the kingdom of heaven, which John the Baptist was preaching.
സ്വർഗരാജ്യവും ദൈവരാജ്യം എന്ന് പറഞ്ഞിരിക്കുന്ന ഇവിടെ ശ്രാവയോനാൻ പ്രസംഗിച്ചതും ഒരേ കാര്യം തന്നെയാണ്.
Now, to get a kingdom on earth, you didn't have to be born again.
ഈ ലോകത്തിലെ ഒരു രാജ്യം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ വീണ്ടും ജനിക്കേണ്ടതായ ആവശ്യമില്ല.
Moses did not say in Deuteronomy 28, if you are born again, you will get all these things.
ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ മോശ പറഞ്ഞില്ല, നിങ്ങൾ വീണ്ടും ജനിച്ചാൽ ഈ ഭൂമിയിലുള്ളതായ അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കുമെന്ന്.
Earthly blessings, you don't have to be born again.
ഈ ലോകത്തിലുള്ളതായ അനുഗ്രഹങ്ങൾ ലഭിക്കുവാനായിട്ട് നിങ്ങൾ വീണ്ടും ജനിക്കേണ്ട ആവശ്യമില്ല. ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്, അവർക്ക് ഭൂമിയിലെ എല്ലാ അനുഗ്രഹങ്ങളും ലഭിച്ചിട്ടുണ്ട്, അവരാരും വീണ്ടും ജനിച്ചവരല്ല.
If you want the kingdom of God, kingdom of heaven, you have to have another birth.
നിങ്ങൾക്ക് സ്വർഗരാജ്യം ലഭിക്കണമെങ്കിൽ, ദൈവരാജ്യം ലഭിക്കണമെങ്കിൽ വീണ്ടും ഒരു ജനനവും കൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണം.
Now, as soon as you hear that word, some of you may have a reaction.
ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയത്തിലെ ഒരു പ്രതികരിക്കുന്ന ഒരു അനുഭവം
നിങ്ങൾക്കുണ്ടാകാം.
എന്താ ഇവന്റെ ജന്മം എന്ന് എനിക്കറിയാം. ഇവിടെ കാണുന്നതാ ഈ സഭാകൂട്ടങ്ങളിലൊക്കെ ഞാൻ കാണുന്ന കാര്യത്തെ പറ്റിയല്ലേ
പറയുന്നത്.
പണമുണ്ടാക്കുവാൻ വേണ്ടി ഗൾഫിലേക്ക് കടന്നു വരുന്ന എല്ലാ പാസ്റ്റർമാർക്കും ഇത് മാത്രമേ പറയുവാനുള്ളൂ വീണ്ടും ജനിക്കണമെന്ന്.
And I know how they live.
എനിക്കറിയാം അവരെങ്ങനെയാണ് ജീവിക്കുന്നതെന്ന്. നിങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു.
അതിനെപ്പറ്റിയല്ല
ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇതെല്ലാം വ്യാജമായ പരിപാടികളാണ്. ഞാൻ പറയുന്നത് യേശു കർത്താവ് പറഞ്ഞതിനെ പറ്റിയാണ്. നിക്കോദെമോസിനെ ഇത് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞില്ല.
നിക്കോദെമോസ്
കർത്താവിനോട് ചോദിച്ചു, നീ എന്താണ് അർത്ഥമാക്കുന്നത്? ഞാൻ എന്റെ അമ്മയുടെ ഉദരത്തിലേക്ക് വീണ്ടും പ്രവേശിച്ചിട്ട് ഇറങ്ങി വരണമോ?
4-ാമത്തെ
വാക്യത്തിൽ അതാണ് അദ്ദേഹം ചോദിച്ചത്. യേശു കർത്താവ് അവനോട് പറഞ്ഞു, യേശു കർത്താവ് 6-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ജഡത്തിൽ നിന്ന് ജനിച്ചത് ജഡമാകുന്നു. നീ ജനിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും അമ്മയുടെ ഉദരത്തിൽ കയറിയിട്ട് ഇറങ്ങി വന്നാലും നീ അത്
തന്നെയായിരിക്കും.
നീ 3-ാമത്തെ പ്രാവശ്യവും അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് കയറിയിട്ട് ഇറങ്ങി വന്നാലും നീ ജഡം
തന്നെയായിരിക്കും.
10 പ്രാവശ്യം നീ അത് ചെയ്താലും നീ ജഡം തന്നെയായിരിക്കും.
Another birth which has got nothing to do with your mother's womb.
നിന്റെ അമ്മയുടെ ഗർഭപാത്രവുമായി ബന്ധമില്ലാത്ത ഒരു ജനത്തെ പറ്റിയാണ് ഞാൻ നിന്നോട് സംസാരിക്കുന്നത്.
Spiritual birth inside your heart.
അത് ഒരു ആത്മീയമായ ജന്മം നിന്റെ ഉള്ളിൽ നടക്കുന്നതാണ്. അതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്.
You must be born again.
7-ാമത്തെ വാക്യത്തിൽ അവൻ പറയുന്നു, നീ നിശ്ചയമായും വീണ്ടും ജനിക്കണമെന്ന്.
You know there are certain things which Jesus said you must do.
നീ നിശ്ചയമായും ചെയ്യണമെന്ന് യേശു കർത്താവ് പറയുന്നതായ ചില കാര്യങ്ങൾ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും.
Certain things which are optional.
നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതായ ചില കാര്യങ്ങൾ പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും.
Certain things you must.
നീ നിശ്ചയമായും ചെയ്യണമെന്ന് പറയുന്നതായ ചില കാര്യങ്ങളുണ്ട്.
Must be born again.
നീ നിശ്ചയമായും വീണ്ടും ജനിക്കണം.
Like you don't have to wear a seat belt in the city, but you must wear it on the highway. You must wear it on the highway.
നിങ്ങൾ സിറ്റിയിലൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു സീറ്റ് ബെൽറ്റ് ധരിക്കേണ്ടതായ ആവശ്യമില്ല. എന്നാൽ ഹൈവേയിൽ കൂടെ നീ പോകുമ്പോൾ നിശ്ചയമായിട്ടും സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കണം.
You all wear it on the highway?
നിങ്ങൾ എല്ലാവരും ഹൈവേയിൽ കൂടെ പോകുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടുമോ?
Especially if one police car is coming, you'll definitely wear it.
ഒരു പോലീസ് കാർ കടന്നു വരുമ്പോൾ നിങ്ങളൊക്കെ നിശ്ചയമായിട്ട് അത് ഇടും.
What about when Jesus says, you must not wear a seat belt, you must be born again?
എന്നാൽ യേശു കർത്താവ് നീ നിശ്ചയമായും വീണ്ടും ജനിക്കണമെന്ന് പറയുമ്പോൾ നീ അതെങ്ങനെ സ്വീകരിക്കും?
Is that more important than wearing a seat belt on the highway or less important?
ഹൈവേയിൽ ഒരു സീറ്റ് ബെൽറ്റ് ഇടുന്നതിലും പ്രാധാന്യമുള്ള കാര്യമാണോ അതോ അതിലോ അതിലും പ്രാധാന്യം കുറഞ്ഞ കാര്യമാണോ?
How can a Christian be afraid of a police car and not be afraid of Almighty God?
എങ്ങനെയാണ് ഒരു ക്രിസ്ത്യാനിക്ക് ഒരു സാധാരണ പോലീസുകാരനെ ഭയപ്പെടുവാൻ കഴിയും എന്നാൽ സർവശക്തനായ ദൈവത്തെ ഭയക്കാതെ ജീവിക്കുവാൻ കഴിയുന്നത്?
Something is wrong.
അവിടെ എന്തോ ഒരു പിശക് അവിടെയുണ്ട്. യശുകർത്താവ് പറഞ്ഞു, നിശ്ചയമായും വീണ്ടും ജനിക്കണം.
I experienced that when I was 19 years old.
എനിക്ക് 19 വയസ്സുള്ളപ്പോൾ ഞാൻ എന്റെ ജീവിതത്തിൽ അത് അനുഭവമായി തീർന്നു.
That means I was first born as the son of Adam and now I was born as the son of God.
അതിന്റെ അർത്ഥം ഞാൻ ആദ്യമായിട്ട് ആദാമ്യ സന്തതിയായിട്ട് ഞാൻ ജനിച്ചു, അതിനുശേഷം ഞാൻ ദൈവത്തിന്റെ മകനായിട്ട് വീണ്ടും ജനിച്ചു.
See, when we are born, we're not Christians or Muslims or Hindus or atheists.
നാം ജനിച്ചപ്പോൾ നമ്മൾ ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ മുസ്ലിമുകളോ നിരീശ്വരവാദികളോ ഒന്നും ആയിരുന്നില്ല.
That is a religion that our parents gave us.
അത് നമ്മുടെ മാതാപിതാക്കന്മാർ തന്നതായ ഒരു മതമാണ്.
If you were born in a Muslim family in Kerala, you would have been a Muslim today.
നിങ്ങൾ കേരളത്തിലുള്ളതായ ഒരു മുസ്ലിം ഭവനത്തിൽ ജനിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഇന്ന് മുസ്ലിം ആയിരിക്കുമായിരുന്നു.
Name would have been different.
നിങ്ങളുടെ പേരും മറ്റൊന്നായിരുന്നു.
If you were born in a Hindu family, you would have had a Hindu name and you would have been a Hindu today. That's all.
നിങ്ങൾ ഒരു ഹിന്ദു ഭവനത്തിലാണ് ജനിച്ചതെങ്കിൽ നിങ്ങൾ ഒരു ഹിന്ദു, നിങ്ങളുടെ പേര് ഒരു ഹിന്ദുവിന്റെ പേരും ആയിരിക്കുമായിരുന്നു.
How did you get a Christian name?
എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ക്രിസ്ത്യാനിയുടെ പേര് കിട്ടിയത്?
Because you were born in a Christian family.
കാരണം നിങ്ങൾ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട്.
Make any difference to God.
ദൈവത്തിന് യാതൊരു വ്യത്യാസവും വരുത്തുന്നില്ല. നിങ്ങൾ ഒരു ആശുപത്രിയിലേക്ക് കടന്നു ചെല്ലുക, അവിടെ ജനിക്കുന്ന 10 കുഞ്ഞുങ്ങളെ നോക്കുക. ഇന്നലെ ജനിച്ചതായ
10 കുഞ്ഞുങ്ങൾ
ആ കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് ഇതിൽ ഏതാണ് ക്രിസ്ത്യാനി എന്നും ഏതാണ് ഹിന്ദു എന്നും ഏതാണ് മുസ്ലിം എന്നും ഏതാണ് നിരീശ്വരവാദിയുടെ കുഞ്ഞെന്നും നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? പറ്റത്തില്ല.
kindergarten school and see the 3 year olds there. Tell me which one is a Christian, which one is Muslim, which one is Hindu.
നിങ്ങളെ നേഴ്സറി സ്കൂളിലേക്ക് 3 വയസ്സുള്ള കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ക്ലാസ്സിലേക്ക് ചെല്ലുക, അതിൽ ഏതാണ് ക്രിസ്ത്യാനി എന്നും ഏതാണ് ഹിന്ദു എന്നും ഏതാണ് മുസ്ലിം എന്നും നിങ്ങൾക്ക് പറയാൻ കഴിയുമോ?
അവിടെ അങ്ങോട്ടും
ഇങ്ങോട്ടും വഴക്കുണ്ടാക്കാത്തവരാണ് ക്രിസ്ത്യാനികൾ എന്ന് പറയാൻ
കഴിയുമോ?
ക്രിസ്ത്യാനികളായ ചില ആൺകുട്ടികൾ മറ്റുള്ള എല്ലാവരെക്കാളും മോശമാണ്, അവർ ഏറ്റവും കൂടുതൽ വഴക്കടിക്കുന്നവരാണ്. എന്താണ് ഇത്? ഇതൊരു മതത്തിന്റെ അടയാളം മാത്രമാണ്.
Born again is something else.
വീണ്ടും ജനിക്കുക എന്നുള്ളത് ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമായ കാര്യമാണ്.
Another nature that God imparts inside.
നമ്മുടെ ഉള്ളില് ദൈവം തരുന്നതായ മറ്റൊരു പ്രകൃതിയാണത്.
Nature that hates sin.
പാപത്തെ വെറുക്കുന്നതായ ഒരു പ്രകൃതി.
The best way I can illustrate it is like this.
ഏറ്റവും നന്നായിട്ട് അതിനെ എനിക്ക് ചിത്രീകരിക്കാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. ചീത്തയായ വസ്തുക്കളെ ഇഷ്ടപ്പെടുന്നതായ ഒരു പന്നിയെ പറ്റി നിങ്ങൾക്കറിയാം.
Now when a pig gets little piglets, babies.
ഒരു
pig gets little baby.
ഒരു പന്നിയുടെ കുഞ്ഞ് ചെറിയ കുഞ്ഞായിട്ട് പന്നി കുഞ്ഞായിട്ട് ജനിക്കുമ്പോൾ
it automatically gets that nature.
അതിന് പ്രകൃതിയാ തന്നെ ആ പന്നിയുടെ സ്വഭാവമൊക്കെയും കിട്ടുന്നു. ചെറിയ ഒരു പന്നിക്കുഞ്ഞിന് ഒരു ക്രിസ്ത്യാനിയുടെ പേരും ഒരു ചെറിയ പന്നിക്കുഞ്ഞിന് ഹിന്ദുവിന്റെ പേരും ഒരു ചെറിയ പന്നിക്കുഞ്ഞിന് മുസ്ലിമിന്റെ പേരും കൊടുക്കുക എന്നാൽ അതെല്ലാം ഒരുപോലെ തന്നെ
പെരുമാറും.
നിങ്ങൾ എന്ത് പേര് ആ പന്നിക്കുട്ടികൾക്ക് കൊടുത്താലും ആ പന്നിക്കുട്ടികൾ എല്ലാം ഒരേ പന്നിയുടെ സ്വഭാവത്തിൽ തന്നെ വളർന്നു വരും.
You can take one of those piglets and sprinkle some water in the church when it is a few days old, it will still behave the same.
ആ ഒരു പന്നിക്കുട്ടിയെ എടുത്തിട്ട് പള്ളിയിൽ കൊണ്ടുപോയിട്ട് ചില വെള്ളമൊക്കെ അതിന്റെ പുറത്ത് തളിക്കാം, എന്നാലും അത് പന്നിക്കുട്ടിയെ പോലെ തന്നെ പെരുമാറും.
You can't change the nature with all these things.
ഇതുകൊണ്ടൊന്നും അതിന്റെ പ്രകൃതി നിങ്ങൾക്ക് മാറ്റുവാൻ കഴിയത്തില്ല.
But you see a cat, for example, how different it is.
എന്നാൽ ഒരു പൂച്ചക്കുട്ടിയെ നിങ്ങൾ നോക്കുക, അത് എത്ര വ്യത്യസ്തമാണ്.
Those kittens that are born, whatever name you give it, they keep themselves clean.
എന്നാൽ ഈ ജനിക്കുന്ന കുഞ്ഞ് പൂച്ചക്കുട്ടികളെ നിങ്ങൾ നോക്കുക, നിങ്ങൾ എന്ത് പേര് അതിന് കൊടുത്താലും അത് തന്നെത്താൻ സ്വയമായിട്ട് ശുചിയായിട്ട് സൂക്ഷിക്കുന്നവയാണ്. അതിന്റെ പേരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതിന്റെ സ്വഭാവ പ്രകൃതിയാണ്. വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത് ഈ പന്നിക്കുട്ടി ഒരു പൂച്ചക്കുട്ടിയായി മാറുന്നത് പോലെയാണ്. എങ്ങനെയാണ് അത് ചെയ്യാൻ കഴിയുന്നത്?
നാം
ആലോചിച്ച് നോക്കുക, ഒരു പൂച്ചക്കുട്ടിയുടെ തൊലി നമ്മൾ ഉരിഞ്ഞെടുത്ത് ഒരു പന്നിക്കുട്ടിയെ തയ്ച്ചു പിടിപ്പിക്കുന്നു എന്ന്
നോക്കുക.
നമ്മൾ നോക്കുമ്പോൾ അതൊരു പൂച്ചക്കുട്ടിയെ പോലെ എല്ലാവരെയും കബളിപ്പിക്കുന്ന ഒരു
പൂച്ചക്കുട്ടിയായിട്ടിരിക്കും.
വൃത്തിഹീനമായ ഒരു മേഖലയിലേക്ക് നിങ്ങൾ കടത്തിവിടുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതിന്റെ ഉള്ളിലുള്ളത് പന്നിക്കുട്ടിയാണെന്ന്. വളരെയധികം ക്രിസ്ത്യാനികളും ഇതേ വിധത്തിൽ തന്നെയാണ്. എങ്ങനെയാണ് ഒരു പന്നിക്ക് ഒരു പൂച്ചക്കുട്ടിയെ പോലെ പ്രവർത്തിക്കാനായിട്ട് കഴിയുന്നത്?
If God does a miracle and puts the nature of a cat inside by a heart transplant, if God does that, then it will behave like this.
ദൈവം വളരെ അത്ഭുതകരമായ ഒരു ശസ്ത്രക്രിയയിലൂടെ ആ പന്നിയുടെ ഹൃദയം മാറ്റിയിട്ട് അതിന്റെ ഉള്ളിൽ പൂച്ചയുടെ ഹൃദയം വച്ചു പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രവർത്തിക്കുവാനായിട്ട് കഴിയും.
You know, that is the meaning of being born again.
അതാണ് യഥാർത്ഥമായി വീണ്ടും ജനിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം.
There was an Old Testament prophet who prophesied about this in Ezekiel 36.
എസക്കിയൽ പ്രവചനത്തിന്റെ 37-ാം അധ്യായത്തിലെ എസക്കിയൽ പ്രവാചകൻ ഇത് പ്രവചിക്കുന്നു.
Ezekiel 36, the prophet said, a day will come.
എസക്കിയൽ പ്രവചനം 36-ാം അധ്യായത്തില് പ്രവാചകൻ ഇങ്ങനെ പറയുന്നു, ഒരു ദിവസം വരും.
When verse 26, I will give you a new heart.
26-ാമത്തെ വാക്യത്തിൽ ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും.
The heart transplant.
അത് നമ്മുടെ ഹൃദയം മാറ്റി ശസ്ത്രക്രിയ ചെയ്യുന്നതാണ്.
ഫിസിക്കൽ ഹാർട്ട്, ദ നേച്ചർ.
നമ്മുടെ പ്രകൃതിയുള്ള ഭൗതികമായ ഹൃദയമല്ല, നമ്മുടെ പ്രകൃതി. ദൈവം പറയുന്നു, നിന്റെ പന്നിയുടെ ആ സ്വഭാവം ഞാൻ എടുത്തു മാറ്റിയിട്ട് നിനക്ക് പൂച്ചയുടെ സ്വഭാവം തരും.
Now, let me ask you a question.
ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ.
Can a cat fall into dirty water?
ഒരു പൂച്ച ചീത്തയായ വെള്ളത്തിൽ വീഴുവാനായിട്ട് ഇടയുണ്ടോ? തീർച്ചയായും. അനേക പൂച്ചകള് ചീത്തവെള്ളത്തിൽ വീഴാറുണ്ട്. ഒരു പന്നി ചീത്തവെള്ളത്തിൽ വീഴാൻ സാധ്യതയുണ്ടോ?
തീർച്ചയായും.
ഒരു വിശ്വാസി പാപത്തിൽ വീഴാൻ സാധ്യതയുണ്ടോ?
തീർച്ചയായിട്ടും.
ഒരു അവിശ്വാസി പാപത്തിൽ വീഴുവാൻ സാധ്യതയുണ്ടോ?
തീർച്ചയായും.
എന്താണ് ഒരു വിശ്വാസിയും അവിശ്വാസിയുമായുള്ള വ്യത്യാസം? ഒരു പൂച്ചയ്ക്കും ഒരു പന്നിക്കും തമ്മിൽ എന്താണ് വ്യത്യാസം? രണ്ടിനും അഴുക്ക് വെള്ളത്തിൽ വീഴാൻ കഴിയുമെങ്കിൽ ആ വീഴ്ചയ്ക്ക് ശേഷം എന്ത് സംഭവിക്കുന്നു? അതാണ് കാര്യം.
What happens to the pig?
പന്നിക്ക് എന്ത് സംഭവിക്കുന്നു?
Pig just enjoys.
ആ പന്നി ആ വീഴ്ച ശരിക്കും അവന് അതില് സന്തോഷിക്കും, ആസ്വദിക്കും.
Like the way you enjoy some sexual pictures or some filthy movie, just like that.
ലൈംഗികമായ സിനിമകളോ അല്ലെ അങ്ങനെയുള്ളതായ കാര്യങ്ങളോ നിങ്ങൾ ആസ്വദിക്കുന്നത് പോലെ.
Just enjoy.
ആ അത് ആസ്വദിക്കുന്നു.
Some dirty story, some dirty joke, some dirty book.
ചീത്ത കഥകളും ചീത്ത പുസ്തകങ്ങളും ചീത്ത സിനിമകളും ആസ്വദിക്കുന്നത് പോലെ.
You enjoy taking revenge on somebody who harmed you.
നിങ്ങളെ ഉപദ്രവിച്ച ചിലരുടെ മേലെ വൈരാഗ്യം തീർക്കുന്നത് പോലെ സന്തോഷിക്കുന്നത്.
Enjoy keeping a bitterness against somebody who hurt you.
നിങ്ങളെ ഉപദ്രവിച്ച ചിലരോട് കയ്പ് ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത് പോലെ. ഒരു ചീത്തവെള്ളത്തിൽ വീണതായ പന്നി ആസ്വദിക്കുന്നത് പോലെ തന്നെ. എന്നാൽ ഒരു പൂച്ചക്കുട്ടി വീഴുന്നുവെങ്കിൽ
jumps out immediately.
അവൻ പെട്ടെന്ന് അതിൽ നിന്ന് ചാടി പുറത്തു വരുന്നു. അതിന്റെ ശരീരം മുഴുവനും അവൻ എപ്പോഴും നക്കി തുടച്ചുകൊണ്ടിരിക്കും ആ വൃത്തിഹീനത മാറുന്നത്
വരെയും.
യഥാർത്ഥ വിശ്വാസി ഒരു പ്രാവശ്യമെങ്കിലും പാപത്തിൽ വീഴുമ്പോൾ അതാണ് ഉണ്ടാകുന്നത്. അവൻ ആകസ്മികമായിട്ട് അവന്റെ കണ്ണുകൊണ്ട് അവൻ മോഹിക്കുകയോ അവന് പാപം ചെയ്യുക പാപത്തിൽ വീണോ എന്ന് കരുതുക. അത് സംഭവിക്കാം. ആ പൂച്ചയ്ക്ക് വെള്ളത്തിൽ ഉച്ചത്തെ വെള്ളത്തിൽ
വീഴാം.
അവൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ കരയും. ദൈവമേ അയ്യോ എനിക്ക് തെറ്റി പറ്റിപ്പോയി, കർത്താവേ
ക്ഷമിക്കണമേ എന്ന്.
അവൻ അവന്റെ ഭാര്യയോടോ അല്ലെ ആരാണ് വേദനിപ്പിച്ച് അവരുടെ അടുത്ത് എന്ന് പറയും, എന്നോട് ക്ഷമിക്കണമേ എന്ന്. അവൻ ഉടനെ തന്നെ അത് തന്റെ ശരീരം നക്കി
വൃത്തിയാക്കിക്കൊണ്ടിരിക്കും. And changed your nature or not.
That's it. അതാണ് ദൈവം നിങ്ങളില് നിങ്ങളുടെ പ്രകൃതി മാറ്റുന്നതായ അത്ഭുതകരമായ പ്രവൃത്തി ചെയ്തോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് പരീക്ഷിച്ച് അറിയുവാൻ കഴിയുന്നതായ കാര്യം.
That is not your reaction to sin.
അതാണ് നിങ്ങളുടെ പാപത്തോടുള്ള
That is not your reaction.
അതല്ല നിങ്ങളുടെ പാപത്തോടുള്ളതായ പ്രതികരണമെങ്കിൽ.
I have one message for you today.
എനിക്ക് നിങ്ങളോട് ഒറ്റ സന്ദേശമേ പറയുവാനായിട്ടുള്ളൂ.
You must be born again.
നിങ്ങൾ വീണ്ടും ജനിക്കണം.
That's what happened to me at the age of 19.
എന്റെ 19-ാമത്തെ വയസ്സിൽ അതാണ് എനിക്ക് സംഭവിച്ചത്.
John 1 verse 12.
യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു.
As many as received Christ, to them he gave the right to become children of God.
അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള അധികാരം കൊടുത്തു.
How did people become children of God?
എങ്ങനെയാണ് മനുഷ്യർ ദൈവമക്കളായി തീരുന്നത്?
By receiving him.
അവനെ സ്വീകരിക്കുന്നത് വഴി.
That's what I did.
അതാണ് ഞാൻ ചെയ്തത്.
I said, Lord, I'm not a Christian. I'm a sinner.
ഞാൻ പറഞ്ഞു, കർത്താവേ ഞാൻ ഒരു ക്രിസ്ത്യാനി അല്ല, ഞാനൊരു പാപിയാണ്.
I'm a Christian pig. Pig with a Christian name.
ഞാൻ ഒരു ക്രിസ്തീയ പന്നിയാണ്. പന്നിയുടെ ക്രിസ്തീയ പേരുള്ളതായ ഒരു പന്നി.
Only a pig with a Christian name.
എന്നാലും ഞാൻ പന്നി തന്നെയാണ്, ക്രിസ്തീയ പേരുള്ളതായ ഒരു പന്നി എന്ന് മാത്രം.
I'm sorry.
ഞാൻ എന്റെ പാപങ്ങളെ കുറിച്ച് ഞാൻ പശ്ചാത്തപിക്കുന്നു. നീ എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരികയും എന്റെ രക്ഷിതാവായിരിക്കുകയും ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ യേശു കർത്താവിനെ എന്റെ കർത്താവായിട്ട് ഞാൻ സ്വീകരിച്ചു. അത് വിവാഹം കഴിക്കുന്നത് പോലെയാണ്. അവൻ എന്റെ ഭർത്താവായിട്ട് മാറി. അവൻ എന്റെ കർത്താവായിട്ട് മാറി. അവൻ എന്റെ രാജാവായിട്ട് മാറി.
He became the one who gave me orders in my life after that.
അതിനുശേഷം എന്റെ ജീവിതത്തിലേക്ക് ആജ്ഞകൾ തരുന്ന കൽപ്പനകൾ തരുന്ന കർത്താവായിട്ട് അവൻ മാറി.
You married sisters know what happened when you got married?
വിവാഹിതരായ സഹോദരിമാരെ നിങ്ങൾക്കറിയാമോ, അറിയില്ലയോ വിവാഹം കഴിഞ്ഞതിനു ശേഷം എന്താണ് സംഭവിച്ചതെന്ന്?
Before that you were single girls going around doing what you like. Once you got married,
വിവാഹത്തിന് മുമ്പ് നിങ്ങൾ ഒറ്റയ്ക്ക് നടക്കുന്ന പെൺകുട്ടികളായിരുന്നു, എന്നാൽ വിവാഹത്തിന് ശേഷം എങ്ങനെയാണ്?
Suddenly you had a man who was telling you what to do, where to go, where to live, everything.
വളരെ പെട്ടെന്ന് ഒരു പുരുഷൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു, എന്ത് ചെയ്യണം, എവിടെ പോകണം, എവിടെ പോകരുത് എന്നെല്ലാം പറയുന്നതായ ഒരു പുരുഷൻ.
It wasn't forced on you. I hope you chose it all yourself happily.
ഇത് നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചതല്ല, നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്തതാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
I hope you are happy today.
നിങ്ങൾ ഇന്ന് അതിനെപ്പറ്റി സന്തോഷമുള്ളവരാണെന്ന് ഞാൻ കരുതുന്നു.
I got married to Jesus Christ 42 years ago and I'm very very happy.
ഞാൻ 42 വർഷങ്ങൾക്ക് മുൻപ് യേശു കർത്താവുമായിട്ട് വിവാഹിതനായിത്തീർന്നു, അതിൽ ഞാൻ വളരെ വളരെയധികം സന്തോഷമുള്ളവനാണ്.
He became my protection.
അവൻ എന്റെ സംരക്ഷണമായി തീർന്നു.
Just like a married woman is protected by her husband,
ഒരു വിവാഹിതയായ സ്ത്രീയെ അവളുടെ ഭർത്താവ് സംരക്ഷിക്കുന്നത് പോലെ, യേശു കർത്താവ് എന്റെ ഭർത്താവായിട്ട് മാറി.
It's a wonderful life.
അത് വളരെ അത്ഭുതകരമായ ഒരു ജീവിതമാണ്.
I fallen into dirty water since then.
അതിനുശേഷം ഞാൻ അഴുക്കുവെള്ളത്തിൽ വീണിട്ടുണ്ട്.
I jump out every time.
എല്ലാ സമയവും ഞാൻ അതിൽ നിന്ന് ചാടി എഴുന്നേറ്റു.
Lord cleanse me.
ഞാൻ പറഞ്ഞു, കർത്താവേ നീ എന്നെ ശുദ്ധീകരിക്കണമേ.
I don't like dirty water at all. I hate it with all my heart.
ഈ ചീത്തവെള്ളമൊന്നും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, എന്റെ ഹൃദയം കൊണ്ട് ഞാൻ ഇതിനെ വെറുക്കുന്നു.
You know, something happens when God does a miracle and you are born again.
നിങ്ങൾക്കറിയാമോ, ദൈവം ഒരു അത്ഭുതം പ്രവർത്തിച്ച് ഒരു വീണ്ടും ജനനം നടക്കുമ്പോൾ എന്തോ ചിലതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്നു.
I became like a little baby who cried out for the milk of the word of God.
ദൈവത്തിന്റെ വചനമാകുന്ന വ്യാജമില്ലാത്ത പാലിന് വേണ്ടി കരയുന്ന ഒരു കുഞ്ഞിനെ പോലെ ഞാനായി തീർന്നു.
The Bible was no longer like a boring chemistry book to me.
അതിനുശേഷം ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് എനിക്ക് ബോറടിപ്പിക്കുന്ന ഒരു രസതന്ത്ര പുസ്തകം പോലെ ആയിരുന്നില്ല.
I was working in the Navy and I used to spend all my spare time studying this book.
ഞാൻ നേവിയിൽ ജോലി ചെയ്യുന്നതായ കാലമായിരുന്നു. ഞാൻ എന്റെ സമയം ബാക്കിയുള്ളതായ സമയം മുഴുവൻ ഇത് തന്നെ വായിക്കുകയും പഠിക്കുകയും ചെയ്തു.
Exactly like a baby crying out for milk, I was crying out and saying, Lord, I want your word.
ഒരു പിഞ്ചു കുഞ്ഞ് എങ്ങനെ പാലിന് വേണ്ടി കരയുന്നു, അതുപോലെ തന്നെയാണ് എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ നീ എനിക്ക് നിന്റെ വചനം തരണമേ എന്ന്.
I find so many people say they are born again, they have no cry for the word of God.
ഇന്ന് വീണ്ടും ജനിച്ചു എന്ന് പറയുന്ന അനേകരെ ഞാൻ കാണുന്നു, എന്നാൽ അവരുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനത്തിനായിട്ടുള്ളതായ ഒരു കരച്ചിലില്ല.
നിങ്ങൾക്കൊരു
കുഞ്ഞ് ജനിച്ചു എന്നിരിക്കട്ടെ, ആ കുഞ്ഞിനെ പാൽ കുടിക്കുവാനുള്ളതായ ഒരു ആഗ്രഹവും ഇല്ല. നിങ്ങൾ എന്ത് ചെയ്യും?
There's something wrong with this child. This is really sick.
നിങ്ങൾ പറയും, ഈ കുഞ്ഞിന് എന്തോ തകരാറുണ്ട്, ഇത് തീർച്ചയായും രോഗം ബാധിച്ചതായ ഒരു കുഞ്ഞാണ്. ഒരുപക്ഷെ അത് മരിച്ചതായിരിക്കും.
When I look at so many people who say they are born again today and no desire for the word of God, I say they are either sick or they are dead.
വീണ്ടും ജനിച്ചതെന്ന് അവകാശപ്പെടുകയും ദൈവവചനത്തിൽ യാതൊരു താല്പര്യവും ഇല്ലാത്തവരെ കാണുമ്പോൾ ഞാൻ പറയും, അവരൊന്നെങ്കിൽ രോഗം ബാധിച്ചവരാണ് അല്ലെങ്കിൽ മരിച്ചവരാണ്.
I've never heard of a baby in the world not desiring milk.
ഈ ലോകത്തില് പാലിന് വേണ്ടി വാഞ്ചിക്കാത്ത ഒരു കുഞ്ഞിനെ പറ്റിയും ഞാൻ കേട്ടിട്ടില്ല.
ഇന്ത്യൻ ബേബി, അമേരിക്കൻ ബേബി, ആഫ്രിക്കൻ ബേബി, ചൈനീസ് ബേബി, ദേ ഓൾ ക്രൈ ഔട്ട് ഫോർ മിൽക്ക്.
ഇന്ത്യയിലുള്ളതോ അമേരിക്കയിലുള്ളതോ ആഫ്രിക്കയിലുള്ളതോ എവിടെയുള്ള കുഞ്ഞായിരുന്നാലും അത് പാലിന് വേണ്ടി കരയുക തന്നെ ചെയ്യും.
എക്സെപ്റ്റ് ദ ഡെഡ് വൺസ് ആൻഡ് ദ സിക്ക് വൺസ്.
മരിച്ചതും രോഗം ബാധിച്ചിരിക്കുന്നതുമായ കുഞ്ഞുങ്ങൾ ഒഴിച്ച്.
ആൻഡ് എവരി ട്രൂലി ബോൺ അഗൈൻ ബിലീവർ ഹാസ് എ ഗ്രേറ്റ് ഹങ്കർ ഫോർ ദ വേർഡ് ഓഫ് ഗോഡ്.
യഥാർത്ഥമായും വീണ്ടും ജനിച്ചതായ എല്ലാ വിശ്വാസിക്കും ദൈവവചനത്തിനോട് അടങ്ങാത്ത ദാഹമുണ്ടാകും.
Except the dead ones and the sick ones.
രോഗം ബാധിച്ചതും മരിച്ചതുമായവയെ ഒഴിച്ച്.
As much as you would be concerned over a sick baby or a dead baby, God is also concerned over such people who call themselves his children who are sick and dead.
നിങ്ങൾക്ക് ആ രോഗമുള്ളതും മരിച്ചതുമായ ആ കുഞ്ഞിനെ പറ്റി എത്രമാത്രം ഭാരമുണ്ടോ അതിലധികമായ ഭാരം സ്വർഗസ്ഥനായ പിതാവിന് വചനത്തിൽ താല്പര്യമില്ലാതെ വീണ്ടും ജനിച്ചു എന്ന് പറയുന്ന ഈ കുഞ്ഞുങ്ങളെ പറ്റിയും ഉണ്ട്.
The Lord invites you today to surrender your life to him.
ദൈവം നിങ്ങളുടെ ജീവിതം ദൈവത്തിനായി സമർപ്പിക്കുവാനായിട്ട് നിങ്ങളെ ക്ഷണിക്കുന്നു.
Allow him to do a miracle in your life.
നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യുവാനായിട്ട് നിങ്ങൾ അവനെ അനുവദിക്കുക.
You cannot change your nature. In 100 years you cannot change it.
നിങ്ങൾക്ക് 100 വർഷം കൊണ്ട് പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രകൃതി മാറ്റം ഉണ്ടാക്കുവാൻ കഴിയത്തില്ല.
100 years a pig will be a pig if it lives that long.
ഒരു പാമ്പ്, ഒരു പന്നി 100 വർഷം ജീവിച്ചാലും അത് പന്നി തന്നെ ആയിരിക്കും.
God alone can do a miracle.
ദൈവത്തിന് മാത്രമേ ഒരു അത്ഭുതം ചെയ്യുവാൻ കഴിയുകയുള്ളൂ.
The good news today is God is willing to do it for you.
ഇന്നുള്ളതായി സുവാർത്ത നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു.
I tell you, after 42 years of experience, it's the best life you can ever live.
42 വർഷത്തെ ജീവിതത്തിന് ശേഷം എനിക്ക് പറയുവാനായിട്ട് കഴിയും, നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ജീവിതം അത് തന്നെയാണ്.
It's the truth.
അത് സത്യമാണ്.
I'm not telling you this because I need any money from you, but I'm telling you this for your good.
ഞാനിത് നിങ്ങളോട് പറയുന്നത് നിങ്ങളിൽ നിന്ന് എനിക്ക് പണം ആവശ്യമുള്ളത് കൊണ്ടല്ല, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക്
പ്രാർത്ഥിക്കാം.
പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളെ കുനിച്ചിരിക്കുമ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, സഹോദരങ്ങളെ, നിങ്ങളെ ഞാൻ ക്ഷണിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ സന്ധ്യാസമയം ദൈവത്തിന്റെ മുൻപിലെ സത്യസന്ധതയുള്ളവരായിരിക്കുക. മറ്റൊന്നും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല, ദൈവത്തിന്റെ മുൻപിൽ സത്യസന്ധതയുള്ളവരായിരിക്കുക.
അക്നോളജ് യുവർ ഓണസ്റ്റ് ആറ്റിറ്റ്യൂഡ്, ഓണസ്റ്റ്ലി അക്നോളജ് യുവർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് സിൻ.
സത്യസന്ധതയോടെ, ആത്മാർത്ഥതയോടെ നിങ്ങളുടെ ഹൃദയത്തിന്റെ അവസ്ഥ ദൈവസന്നിധിയിലേക്ക്,
ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് സിൻ,
ആ പാപത്തോടുള്ളതായ നിങ്ങളുടെ മനോഭാവം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പറയുക. നിങ്ങളുടെ ജീവിതത്തിന് എന്തെങ്കിലും കുറവുണ്ടോ എന്ന് തോന്നുന്നുവെങ്കിൽ മാനസാന്തരപ്പെടുക.
ലോർഡ്, ഐ എൻജോയ് സിൻ.
ദൈവമേ, ഞാൻ പാപത്തെ ആസ്വദിക്കുന്നവനാണ്.
വിച്ച് പ്രൂവ്സ് ദാറ്റ് ഐ നീഡ് എ മിറക്കിൾ ഇൻ മൈ ഹാർട്ട്.
അത് കാണിക്കുന്നത് എന്റെ ഹൃദയത്തിൽ ഒരു അത്ഭുതം നടക്കണമെന്നാണ്.
ഐ ഹാവ് നോ ഹംഗർ ഫോർ യുവർ വേർഡ്.
എനിക്ക് നിന്റെ വചനത്തോട് ഒരു ദാഹമില്ല.
വിച്ച് പ്രൂവ്സ് ദാറ്റ് ഐ ആം ഐദർ സിക്ക് ഓർ ഡെഡ്.
അത് കാണിക്കുന്നത് ഞാൻ രോഗമുള്ളവനാണോ ആണെന്നോ അല്ലെങ്കിൽ മരിച്ചവനാണോ എന്നാണ്, മരിച്ചവനാണെന്നാണ്.
ലോർഡ്, ഐ ഡോണ്ട് വാണ്ട് എ ക്രിസ്ത്യൻ റിലിജൻ, ഐ വാണ്ട് യുവർ നേച്ചർ.
കർത്താവേ, എനിക്കൊരു ക്രിസ്തീയ മതമല്ല ആവശ്യം, നിന്റെ പ്രകൃതിയാണ് എനിക്ക് ആവശ്യമായിട്ടുള്ളത്.
ഡു എ മിറക്കിൾ ഇൻ മൈ ഹാർട്ട്.
എന്റെ ജീവിതത്തിൽ നീ ഒരു അത്ഭുതം ചെയ്യണമേ.
ഐ വാണ്ട് ടു ബി റിയലി ബോൺ അഗൈൻ.
ഞാൻ യഥാർത്ഥമായി വീണ്ടും ജനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു.
ലോർഡ് ജീസസ്, കം ഇൻ ടു മൈ ഹാർട്ട്.
കർത്താവേ, യേശുവേ, എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ.
ചേഞ്ച് ദി ഡയറക്ഷൻ ഓഫ് മൈ ലൈഫ്.
എന്റെ ജീവിതത്തിന്റെ ദിശയെ നീ മാറ്റണമേ.
ഹെൽപ് മീ ടു സീക്ക് ദി കിംഗ്ഡം ഓഫ് ഗോഡ് റാദർ ദാൻ ദി കിംഗ്ഡം ഓഫ് ദിസ് വേൾഡ്.
ഈ ലോകത്തിലെ രാജ്യം അന്വേഷിക്കാതെ ദൈവത്തിന്റെ രാജ്യം അന്വേഷിക്കുന്നവനായി എന്നെ മാറ്റണമേ.
Heavenly Father, I pray for people who are calling upon you right now this evening.
സ്വർഗീയ പിതാവേ, നിന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു.
I pray that you will continue to speak to their heart until they turn to you completely.